കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ലേവിയ പുസ്തകത്തിൽ നിന്ന് ആ യാഗങ്ങളുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം വീണ്ടും തുടർന്ന് നമുക്ക് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഹോമയാഗത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഹോമയാഗത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അല്പം ചില കാര്യങ്ങൾ കൂടെ ഹോമയാഗത്തുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമുക്ക് ഒന്നുകൂടെ ലേവ്യ പുസ്തകം 1-ാം അധ്യായം നമുക്ക് തുറന്നു നോക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 1, ലേവ്യ പുസ്തകം 1-ാം അധ്യായം നമുക്ക് ഒരിക്കൽ കൂടെ തുറന്ന് ആ ഭാഗത്തിൽ നിന്ന് കർത്താവിൻ്റെ മഹത്വം അല്പം ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. നമ്മൾ ഓർക്കുകയുണ്ടായി, ഹോമയാഗമെന്ന് പറയുന്നത് സമ്പൂർണമായി പിതാവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത പുത്രൻ്റെ മനോഹരമായ ചിത്രമാണ്. ഒന്നും ശേഷിപ്പിക്കാതെ എല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്ത തൻ്റെ പുത്രൻ, ഹോമയാഗമായി തീർന്ന ദൈവത്തിൻ്റെ പുത്രൻ. നമ്മളതിൻ്റെ വ്യത്യസ്ത വശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തു. ഇന്ന് നമ്മൾ ആ യാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ ഇറങ്ങിച്ചെല്ലാനായിട്ട് പോവുകയാണ്. നമ്മൾ ഓർക്കുകയുണ്ടായി, ഈ യാഗങ്ങളൊക്കെ എങ്ങനെ അർപ്പിക്കണം, ഏത് വിധത്തിലൊക്കെ ആയിരിക്കണം, ഏത് മൃഗങ്ങളായിരിക്കണം, അതിൻ്റെ ആ വ്യത്യസ്ത വശങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യണം. ഇങ്ങനെ ദൈവം ഓരോന്നും നിഷ്കർഷിക്കുമ്പോൾ അതിനകത്ത് ഓരോന്നിലും അഴിവേറിയ സത്യങ്ങൾ ദൈവത്തിന് സംസാരിക്കാനായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഈ ഹോമയാഗത്തെ ഏതെല്ലാം വിധത്തിൽ അതിനെ അർപ്പിക്കണം, അല്ലെങ്കിൽ അതോടുള്ള ബന്ധത്തിൽ പുരോഹിതൻ ശ്രദ്ധിക്കണം എന്നുള്ളത് ദൈവം പറഞ്ഞ് നമുക്കൊന്ന് നോക്കാം. 1-ാമതായിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അവൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിൻ്റെ ചുറ്റും തളിക്കണം. നമ്മൾ പ്രാരംഭമായി ഉടനെ ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ ഈ യാഗം അർപ്പിക്കുമ്പോൾ അവർ അവൻ്റെ ശുശ്രൂഷ അവരുടെ വീട്ടിൽ ആരംഭിക്കുകയാണ്. അവർ ഹോമയാഗത്തിന് വേണ്ടി ഒരു വില കൊടുക്കുന്നു. അവരുടെ തൊഴുത്തിൽ വളർത്തിയെടുത്ത യാഗമൃഗത്തെയാണ് അവർ യാഗമായി കൊടുക്കുന്നത്. അവരൊരു വില അതിൻ്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ദൈവം 3-ാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു, നിങ്ങൾ അർപ്പിക്കുന്നത് ഊനമില്ലാത്തതാണായിരിക്കണം, ഊനമില്ലാത്തതായിരിക്കണം. അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചാൽ വിതൗട്ട് ബ്ലെമിഷ്, അതിനൂനമില്ലാത്ത ഒരു യാഗമൃഗമായിരിക്കണം. അപ്പോൾ അവരുടെ തൊഴുത്തിൽ അവർ പ്രാരംഭമായി അത് ഊനമില്ലാത്തതിനെ അവർ തിരയുന്നുണ്ട്. അതിൻ്റെ ശാരീരിക ഘടനകൾ, അതിൻ്റെ മറ്റ് പല വശങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ട് ഊനമില്ലാത്തതിനെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ യാഗത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ആവർത്തിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഊനമില്ലാത്തതിനെ അർപ്പിക്കണം. നമ്മൾ കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പത്രോസ് പറയുമ്പോഴും കുഞ്ഞാടിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, ഒരു നീണ്ട പട്ടിക തന്നെ അതോടുള്ള ബന്ധത്തിൽ ഓർക്കുവാനും പഠിക്കാനായിട്ടുണ്ട്. ഊനമില്ലാത്ത ഒന്നിനെ അർപ്പിക്കണമെന്ന് പറയുമ്പോൾ തൻ്റെ പുത്രൻ്റെ ആ ഊനമില്ലായ്മ ദൈവം അവിടെ കാണുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് വളരെ പ്രധാനമായ ഒരു കാര്യം, അതിൻ്റെ ചില ഒരു ഉപദേശ വിഷയങ്ങളുമുണ്ട്. ഞാൻ ആ വിഷയങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോൾ ഞാനത് തെളിയിച്ചു തരാനായിട്ട് ബാധ്യസ്ഥൻ കൂടെയാണ്. ഞാനത് തെളിയിച്ചു തരാം എന്നുള്ളതുകൂടെ പ്രാരംഭമായി ഓർപ്പിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇവിടെ കർത്താവിനെ നമുക്കൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ആ ഭാഗം എടുത്തിട്ട് അവിടെ കടന്നു വരാം. 1-ാമത് അവർ വീട്ടിൽ വെച്ച് അതിനെ പരിശോധിക്കുന്നു. 2-ാമത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 6-ാം വാക്യം എടുത്ത് നോക്കിയാട്ടെ. അതിൻ്റെ 6-ാം വാക്യം, 6-ാം വാക്യത്തിൽ അവൻ ഹോമയാഗമൃഗത്തെ തോലുരിച്ച് കണ്ണം കണ്ണമായി മുറിക്കണം. വീണ്ടും അടുത്ത ഭാഗം നോക്കുമ്പോൾ 9-ാം വാക്യം, അതിൻ്റെ കുടലും കാലും വെള്ളത്തിൽ കഴുകുന്നു. അതിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിച്ചാൽ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. യാഗപീഠത്തിങ്കൽ ദഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവമോട് ചില നിബന്ധനകൾ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പം ഇവിടെ പ്രാരംഭമായി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, വീട്ടിൽ വെച്ച് അതിനെ പരിശോധിക്കുന്നു, അതിൻ്റെ പുറത്തൂനമുണ്ടോ. ഈ യാഗമൃഗത്തെ കൊണ്ടുവന്ന ശേഷം അവരതിൻ്റെ തോലുരിച്ചിട്ട് നോക്കുകയാണ്. നമ്മൾ പ്രാരംഭമായിട്ട് ഓർത്ത് നോക്കിയേ, ഈ ഹോമയാഗത്തെ മുഴുവൻ ഏതായാലും യാഗപീഠത്തിങ്കൽ ദഹിപ്പിക്കുകയാണ്, ഒന്നും ശേഷിപ്പിക്കുന്നില്ലേ. സാമാന്യ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ യാഗവൃത്തെ അങ്ങോട്ട് അറുത്തു, അതിനെ നേരെ കൊണ്ടുവന്ന് യാഗപീഠത്തിങ്കൽ അർപ്പിച്ച് അങ്ങ് ദഹിപ്പിക്കുകയാണ്. കാരണം ഏതായാലും ഇത് മുഴുവൻ ചാമ്പലാകാൻ പോവുകയാണ്, പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല പറയുന്നത്. തൻ്റെ പുത്രനെ വരച്ചു കാണിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ആ യാഗമൃഗത്തെ അറുത്ത് നേരെ കൊണ്ടുപോയി യാഗപീഠത്തിങ്കൽ അർപ്പിക്കാനല്ല പറഞ്ഞത്. പ്രാരംഭമായി അവർ വീട്ടിൽ വെച്ച് ആ യാഗമൃഗത്തെ പരിശോധിക്കണം, അതിൻ്റെ പുറത്ത് ഊനം കാണാൻ പാടില്ലേ. 2-ാമത് നമ്മളിവിടെ വായിച്ചു അതിൻ്റെ തോൽ അവർ ഉരിക്കണം. ആറാം വാക്യം, തോൽ ഉരിച്ചിട്ട് ആ കണ്ണങ്ങളെ മുറിച്ചു നോക്കണം. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഈ യാഗമൃഗത്തിൻ്റെ തോൽ ഉരിക്കുകയാണ്, അതിൻ്റെ പുറത്ത് ചതവുണ്ടോ, അതിൻ്റെ പുറത്ത് എന്തെങ്കിലും മറ്റ് വിധമായ ആന്തരികമായ എന്തെങ്കിലും ബ്ലെമിഷ്നെസ് അല്ലെങ്കിൽ അതിനാന്തരികമായ എന്തെങ്കിലും കേടുകളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. ഈ യാഗമൃഗത്തെ അറുക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒന്നിച്ച് യാഗമെടുത്തെങ്കിലും ദഹിപ്പിക്കേണ്ടിയ സാധനം? അതിനെ അറക്കാനായിട്ട് കർത്താവ് പറഞ്ഞു. അതിനെ അറുത്തു നോക്കിയപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാനായിട്ട് അവസരം കിട്ടി. വീണ്ടും ഒമ്പതാം വാക്യത്തിൽ എടുത്തു പറഞ്ഞു, അതിൻ്റെ കുടലും കാലും വെള്ളത്തിൽ കഴുകണം. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹി ഷാൽ വാഷ് ഹിസ് ഇൻവേർഡ്സ് ആൻഡ് ഹിസ് ലെഗ്സ്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, ഹി ഷാൽ വാഷ് ഇറ്റ്സ് എൻട്രെയിൽസ്. ചില ഭാഷയുടെ തരത്തിൽ എൻട്രെയിൽസ്, ചിലടത്ത് എഴുതിയിരിക്കുന്നത് ഇൻവേർഡ്സ്. ഹി ഷാൽ വാഷ് ഹിസ് ഇൻവേർഡ്സ് ആൻഡ് ഇറ്റ്സ് ലെഗ്സ്. രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞോളൂ, ഹിസ് ഇൻവേർഡ് ആൻഡ് ഹിസ് ലെഗ്. വീണ്ടും അവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്, കർത്താവിൻ്റെ ആന്തരിക മഹത്വവും അവൻ്റെ ബാഹ്യമായ നടപ്പിൻ്റെ മഹത്വവും അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കഴുകിയിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഇത് യാഗപീഠത്തിൽ അവരേതെങ്കിലും വിധത്തിൽ കൊണ്ടുവന്ന് അർപ്പിക്കുകയല്ലേ. എട്ടാം വാക്യം നോക്കിയാട്ടെ, എട്ടാം വാക്യം, ദെൻ ദ പ്രീസ്റ്റ് ആരോൺസ് സൺ ഷാൽ ലേ ദ പാർട്ട് ദ ഹെഡ് ദ ഫാറ്റ് ഇൻ ഓർഡർ. ഇറ്റ് ഷാൽ ബി ലെയ്ഡ് ഇൻ ഓർഡർ. അതിനെ അടുക്കി അടുക്കി വെക്കണം. വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ വളരെ ചിന്തിക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ പുത്രൻ്റെ മരണത്തെ വരച്ചു കാണിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഏതായാലും മുഴുവൻ ചാമ്പലായി തീരേണ്ട ഈ യാഗം യാഗപീഠത്തിൽ തീക്കാത്തിട്ട് ദഹിപ്പിക്കാനല്ല ദൈവം പറഞ്ഞത്. പ്രാരംഭമായി ബാഹ്യമായി ഊനമുണ്ടോ എന്ന് നോക്കി, രണ്ടാമത് തോലുരിച്ചു നോക്കി. നമ്മൾ എബ്രായലേഖനം 12 രണ്ടാം വാക്യത്തിൽ മലയാളത്തിൽ വരുമ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിച്ചവനായ യേശുവിനെ നോക്കുക എന്നുള്ളത് എബ്രായർ 12:1 ഇംഗ്ലീഷിൽ വായിച്ചാൽ ലുക്കിംഗ് ഇൻ ടു ജീസസ്. ലുക്കിംഗ് ഇൻ ടു ജീസസ്. വി ആർ നോട്ട് ഓൺലി ലുക്കിംഗ് ഹിം ഔട്ട്വേർഡ്ലി, വി ആർ ലുക്കിംഗ് ഇൻ ടു ജീസസ്. അവൻ്റെ ഉള്ളിലേക്ക് നാം നോക്കുകയാണ്, അവൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അവൻ്റെ കുടലും കാലും കഴുകുന്നു വെള്ളം കൊണ്ട്. നോക്കുക, എന്തിനാണ് ദൈവം ഇൻവേർഡും അതുപോലെ കാലുകളും മാത്രം എടുത്ത് കഴുകാനായിട്ട് ആവശ്യപ്പെട്ടത്? യാഗമൃഗത്തെ മുഴുവൻ കഴുകുന്നില്ലേ? വചനത്തിൽ നമുക്ക് നന്നായിട്ടറിയാം, വെള്ളം ദൈവത്തിൻ്റെ വചനത്തെ കാണിക്കുന്നു. അവൻ്റെ ആന്തരികമായതും കാലുകൾ നടപ്പിനെ കാണിക്കുന്നു. ആ നടപ്പും വെള്ളം കൊണ്ട് കഴുകിയതായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ വീണ്ടും കർത്താവിൻ്റെ മഹത്വം നമ്മൾ കാണുന്നു. മൂന്ന് ഭാഗത്തിലെ മൂന്ന് അപ്പോസ്തലന്മാരെടുത്ത് പറഞ്ഞു, 1 യോഹന്നാൻ 3:5 യോഹന്നാൻ അവൻ്റെ മാർവോട് ചേർന്നിരുന്നവരാണ്. അവൻ പറഞ്ഞു, ഇൻ ഹിം സിൻ ഇസ് നോട്ട്. അവനിൽ പാപമില്ലേ, ദാറ്റ് ഈസ് ഹിസ് ഇൻവേർഡ്, അവൻ്റെ അകത്തുള്ളതാണ്. അവനിൽ പാപമില്ലേ. പൗലോസ് വളരെ പ്രവർത്തന നിരതനായിരുന്നു, അവന് വളരെ ജ്ഞാനിയായിരുന്നു. അവൻ പറഞ്ഞു 2 കൊരിന്ത്യർ 5:2 ഹി ന്യൂ നോ സിൻ, അവൻ പാപം അറിഞ്ഞിട്ടില്ലേ. പത്രോസ് പ്രവർത്തന നിരതനായ അപ്പോസ്തലൻ, 1 പത്രോസ് 2:22 ഹി ഡിഡ് നോ സിൻ, അവൻ പാപം ചെയ്തിട്ടില്ലേ. ഈ മൂന്ന് ദൈവദാസന്മാർ പറയുന്ന ശ്രദ്ധിച്ചേ, അവനിൽ പാപമില്ലേ, അവൻ പാപം അറിഞ്ഞിട്ടില്ലേ, അവൻ പാപം ചെയ്തിട്ടില്ലേ. അവൻ്റെ അകത്തോട്ടൊന്ന് നോക്കുവാനായിട്ട് ദൈവം ഇങ്ങനെ നമ്മോട് ആവശ്യപ്പെട്ടു. അവൻ്റെ ആന്തരികം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ യാതൊരു ഊനവുമില്ലേ. ആ കാലുകളെ നോക്കുക, അവൻ്റെ നടപ്പിൽ യാതൊരു ഊനവുമില്ലേ. അതുകൊണ്ടാണ് യാഗത്തിൽ എടുത്തു പറയുമ്പോൾ ആന്തരികവും ബാഹ്യവുമായി യാതൊരു ഊനവുമില്ലാത്തതെന്ന് എടുത്തു പറയുന്നത്. ഉദാഹരണമായിട്ട് സംഖ്യാപുസ്തകം 19:2 വായിക്കുമ്പോൾ, സംഖ്യാപുസ്തകം 19:2 നമുക്കറിയാം, അത് പശുഭസ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. കഥാവ് അനുവദിച്ച സമയമുണ്ടെങ്കിൽ, അനുവദിക്കുന്നെങ്കിൽ യാഗത്തോടുള്ള ബന്ധത്തിൽ അതുകൂടെ ഞാൻ വേണേൽ ക്ലാസ്സുകൾ എടുക്കാം. പശുഭസ്മം യാഗങ്ങളിൽ മറ്റൊരു യാഗമാണ്. എന്നാൽ ആ 19:2 എടുത്തു പറഞ്ഞപ്പോൾ, സംഖ്യാപുസ്തകം 19:2 നോക്കുക, അവിടെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചാട്ടെ. നമ്പേഴ്സ് 19:2 അവിടെ പറഞ്ഞു, കളങ്കവും ഊനവുമില്ലാത്തതായിരിക്കണം. കളങ്കവും ഊനമില്ലാത്തത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ വിതഔട്ട് സ്പോട്ട് വെയർനെസ് നോ ബ്ലെമിഷ്. വിതഔട്ട് സ്പോട്ട് വെയർനെസ് നോ ബ്ലെമിഷ്. വിതഔട്ട് സ്പോട്ട് അല്ലെങ്കിൽ കളങ്കമില്ലാത്തതെന്ന് പറയുമ്പോൾ ബാഹ്യമായ അതൊക്കെ നോക്കണം. വിതഔട്ട് സ്പോട്ട്, പുറത്തെങ്ങ് ഒരു പുള്ളിയുമില്ലേ. വെയർനെസ് നോ ബ്ലെമിഷ്, ദാറ്റ് ഈസ് ഹിസ് ഇൻവേർഡ് പെർഫെക്ഷൻ. ആന്തരികമായ യാതൊരു ഊനവുമില്ലേ. എടുത്തു പറഞ്ഞു ദൈവം, അകത്തും പുറത്തും ഊനമില്ലാത്തവർ. ആ യാഗമൃഗത്തെ പുറത്തവർ പരിശോധിച്ചു നോക്കി, അതിൻ്റെ തോലുരിച്ചു നോക്കി, അതിനെ കണ്ണുകൾ മുറിച്ചു നോക്കി, പുരോഹിതന്മാരുടെ കരത്തിൽ ആ വസ്തുതകൾ കഴുകി നോക്കി. നമ്മളോട് ആവശ്യപ്പെട്ടത് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. പുരോഹിതന്മാർ ഈ യാഗവസ്തുക്കൾ അവർ ശ്രദ്ധിച്ചു നോക്കി. അവരുടെ കരങ്ങളിൽ കൂടെ അകത്തുള്ള ഭാഗങ്ങളൊക്കെ കടന്നുപോയി. അവരുടെ കരങ്ങളതെല്ലാം പരിശോധിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ലേ? ആ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, പുരോഹിതന്മാർക്ക് ദൈവത്തിൻ്റെ ഭോജനമെന്ന് പറഞ്ഞ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭാഗം ഭക്ഷിപ്പാൻ അവകാശം കിട്ടി. രണ്ട്, ദൈവം തൻ്റെ പുത്രൻ്റെ മഹത്വം കണ്ടത് ഈ പുരോഹിതന്മാർക്ക് ഒരു ചെറിയ അളവിലെങ്കിലും ദർശിപ്പാൻ അവർക്ക് ഭാഗ്യം കിട്ടി. മൂന്ന്, ഹോമയാഗപീഠത്തിൽ ഇത് അർപ്പിച്ചപ്പോൾ ദൈവത്തിന് സൗരഭ്യമായി ഉയർന്ന മണം ഈ പുരോഹിതന്മാർക്കും അല്പം മണക്കുവാനായിട്ട് സാധിച്ചു. യാഗപീഠത്തിങ്ങളോട് ചേർന്ന് നിന്ന പുരോഹിതന്മാർക്ക് ആ ദൈവം മണത്ത സൗരഭ്യം മണക്കുവാൻ കഴിഞ്ഞു. ദൈവം ആസ്വദിച്ച വസ്തുതകളുടെ മഹത്വം കാണുവാൻ കഴിഞ്ഞു. അവൻ്റെ മഹത്വത്തിൻ്റെ അല്പമെങ്കിലും ശ്രേഷ്ഠത അവർക്ക് കാണുവാൻ, അത് ആസ്വദിപ്പാൻ, അത് ഭക്ഷിപ്പാൻ അവർക്ക് അവസരം കിട്ടി. അവരാരാണ്? അവര് അവനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ അവനിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന പുരോഹിതന്മാരാണ്. അവരുടെ കരങ്ങളാണ് ഇതെടുത്ത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളിനിയും അവിടെ വിട്ടുകൊണ്ട് ഈ ഭാഗത്ത് വളരെ ചിന്തിപ്പിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ പുറത്ത് ഊനമില്ലാത്തത്, അകത്ത് ഊനമില്ലാത്തത്, കണ്ണുങ്ങൾ മുറിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഊനമില്ലാത്തത്, ആന്തരികമായി കഴുകി വെള്ളത്തിൽ കഴുകിയത്, ദൈവം എടുത്തു പറഞ്ഞു, ഇതെല്ലാം അടുക്കി അടുക്കി ഹോമയാഗപീഠത്തിൽ അർപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ ഈ കഷണങ്ങൾ വാരിയിടുവാൻ ദൈവം അനുവദിച്ചില്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം അത് അങ്ങനെ കൽപ്പിച്ചതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഏതെങ്കിലും വിധത്തിൽ അത് വാരിയിട്ട് കത്തിക്കുവാനായിട്ട് ദൈവം പറഞ്ഞില്ലേ? ദൈവം പറഞ്ഞു അത് അടുക്കി വെക്കണം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കർത്താവിൻ്റെ ക്രൂശമരണത്തോള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ക്രൂശമരണം എല്ലാം സ്വർഗം നിശ്ചയിച്ച പോലെ ക്രമീകരിക്കപ്പെട്ട വിധത്തിലാണ് നടന്നത്. പഴയ നിയമ പ്രവചനങ്ങൾ ഇതോട് ചേർത്ത് മാത്രം പഠിച്ചാൽ മതി, എല്ലാം ഓർഡറിലാണ് നടന്നത്. അവസാനം അവൻ ദാഹിക്കുന്നെന്ന് പറയുമ്പോൾ തിരുവചനം നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. കർത്താവിൻ്റെ കുറുശുമരണം പഴയ നിയമത്തിൽ എടുത്തു പറഞ്ഞു, സങ്കീർത്തനം 22:16, അവരെൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. യെശയ്യാവ് 51:9, കള്ളന്മാരുടെ മധ്യത്തിൽ അവനെ ക്രൂശിച്ചു. സങ്കീർത്തനം 22:14, അവനെ ആണി കൊണ്ടടിച്ച ക്രൂശ് ഉയർത്തി ആ ക്രൂശിൻ്റെ കുഴിയിലേക്ക് ക്രൂശെടുത്തിട്ടപ്പോൾ എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിടുന്നു. സങ്കീർത്തനം 69:21, സങ്കീർത്തനത്തിൽ പറയുന്നു, അവർ ദാഹത്തിന് എനിക്ക് ചൊറുക്ക കുടിക്കാൻ തന്നു. നമ്മുടെ കർത്താവിനെ ദാഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവരെ കണ്ടിവണ്ണ കലക്കിയ വീഞ്ഞു കൊടുത്തു. ഈ സങ്കീർത്തനം 28:18, പടയാളികൾ അവൻ്റെ വസ്ത്രം പകുക്കുന്നു. നമുക്ക് പുതിയ തുടരുമ്പോൾ ആശ്ചര്യമായി സംഭവിച്ചത് കാണുന്നു. നോക്കാം, നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതെല്ലാം പിതാവ് മുമ്പ് കൂട്ടി നിശ്ചയിച്ച പോലെ ക്രമീകരിക്കപ്പെട്ട വിധത്തിൽ അത് നടക്കുകയായിരുന്നു. ഒന്നും അവിചാരിതമായിട്ട് സംഭവിച്ചല്ല. കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടു, അവൻ്റെ വസ്ത്രം ചീട്ടിടുന്നു, അവൻ്റെ കൈകളും കാലുകളും ആണികൊണ്ട് തുളച്ചു, അവനെ കള്ളന്മാരോട് കൂടെ എണ്ണുന്നു. നോക്കുക, ഇങ്ങനെ ദാഹിച്ചപ്പോൾ അവന് കയ്പ് കുടിക്കാൻ കൊടുത്തു. ഇതെല്ലാം കൊടുക്കുമ്പോൾ നമ്മളൊരു കാര്യം മറക്കരുത്, ഇതെല്ലാം അവിചാരിതമല്ലേ, ഇതെല്ലാം ദൈവത്തിൻ്റെ മുൻനിശ്ചയത്തിനൊത്തോണം. പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ന്യായവിധി പുത്രൻ ഏറ്റുവാങ്ങുകയാണ്. അതിൻ്റെ ഒരു നിഴലാണ് ഇവിടെ കാണുന്നത്. ഈ കണ്ടങ്ങൾ യാഗപീഠത്തിൻ്റെ തീയിൽ അടുക്കി വെച്ച് ദഹിപ്പിക്കണം. ഇനിയും ഇവിടെ ദഹിപ്പിക്കണമെന്നുള്ള പദം വളരെ ശ്രദ്ധേയമായൊരു പദമാണ്. നമ്മുടെ ഭാഷയിലേക്ക് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു, ബേൺ ഓൾ ഓൺ ദ ഓൾട്ടർ. അതിൻ്റെ 9-ാം വാക്യത്തിൽ സകലവും ഹോമയാഗപീഠത്തിൽ ദഹിപ്പിക്കണം. 3 വാക്കുകൾ യാഗത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദഹിപ്പിക്കുന്ന വാക്കുകൾ. അതിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായ പദം ഹിക്കറ്റീർ എന്ന്, HIKTER, ഹിക്കറ്റീർ. ഹിക്കറ്റീർ എന്നുള്ള പദം, അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നു, ടു കൺവേർട്ട് ബൈ ഫയർ ഇൻ ടു ഇൻസെൻസ്. ടു കൺവേർട്ട് ബൈ ഫയർ ഇൻ ടു ഇൻസെൻസ്, തീ കൊണ്ട് അതിനെ സൗരഭ്യമാക്കി തീർക്കുക. അതിൻ്റെ ആശയം ചിന്തിച്ചു നോക്കിയേ, തീ കൊണ്ട് അതിനെ സൗരഭ്യമാക്കി തീർക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? ക്രൂശനോടുള്ള ബന്ധത്തിൽ പിതാവ് അത് എടുത്തു പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, തൻ്റെ പുത്രന് അനുഭവിച്ച ഓരോ വ്യഥകളും അവൻ കടന്നുപോയ തീയുടെ ഓരോ അനുഭവങ്ങളും അവൻ എന്ത് ചെയ്തു? ഹീ കൺവേർട്ടഡ് ഇൻ ടു ഇൻസെൻസ് ഫോർ ഹിസ് ഫാദർ. അവൻ ഈ ലോകത്തിൽ അനുഭവിച്ച എല്ലാ വ്യഥകളും അവൻ പിതാവിന് സൗരഭ്യമുള്ളതാക്കി അതിനെ തീർക്കുകയാണ്. അവൻ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ പെറുപെറുക്കുകയല്ലേ, അവൻ യാഗപീഠത്തിൽ ദഹിച്ച് അമരുമ്പോൾ
അവൻ അവിടെ പുലമ്പുകയല്ലേ? അവൻ ആരെയും അസഭ്യം പറയുകയല്ലേ? അവൻ പിതാവിനോട് കംപ്ലൈന്റ് പറയുകയല്ലേ? പിതാവേ, നിന്റെ ഇഷ്ടം നിവർത്തിക്കട്ടെ. അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ഹി വാസ് കൺവേർട്ടിങ് എവറിത്തിങ് ഇൻ ടു ഇൻസെൻസ് ഫോർ ഹിസ് ഫാദർ. സകലവും അവൻ്റെ പിതാവിനെ സൗരഭ്യമാക്കി ക്രൂശിൽ അവൻ തീർത്തു എന്നുള്ളത് നമ്മെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഓർത്ത് നോക്കി, അരിതാത്വമെന്ന് കടന്നു വരുമ്പോൾ നമ്മൾ പെറുവർക്കും, അല്പം അസ്വസ്ഥത കടന്നു വരുമ്പോൾ നമ്മൾ അസ്വസ്ഥന്മാരായി മാറുകയാണ്. കർത്താവ് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ? ഹി കൺവേർട്ടഡ് ഇറ്റ് ഇൻ ടു ഇൻസെൻസ്. അവൻ ആ തീജ്വാലയെ മുഴുവൻ, അവൻ്റെ മേൽ വന്ന തീജ്വാല മുഴുവൻ അവൻ സൗരഭ്യമുള്ളതാക്കി പിതാവിനെ തീർത്തു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം എത്ര സൗരഭ്യമായിരിക്കണം എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. കർത്താവിന് നമുക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യാം. എന്തിനാണ് ഇത്ര അധികം ഇതിൻ്റെ പൂർണ്ണത ദൈവം ഊന്നി പറഞ്ഞത്? ഇവിടെയാണ് നമ്മുടെ ഹൃദയം കുളിർമ കൊള്ളേണ്ടത്. ഈ ഇത്ര നിബന്ധന ദൈവം കൊടുത്ത് ഈ ഹോമയാഗത്തിൽ മുഴുവൻ ആ യാഗമൃഗത്തിൻ്റെ പെർഫെക്ഷനാണ് ദൈവം എടുത്തു പറയുന്നത്. എന്തിനാണെന്നറിയാമോ? എൻ്റെ ഹൃദയം വാസ്തവത്തിൽ വിനയപ്പെട്ട ഒരു വാക്യമുണ്ട് അവിടെ, നാലാം വാക്യം. എന്താണെന്നറിയാമോ ആ നാലാം വാക്യം? ആ നാലാം വാക്യം നോക്കിക്കട്ടെ. ഒന്നാമത്തേത്, അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവെക്കണം, എന്നാൽ അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാണ്. Then he shall put his hand on the head of the burnt offering, and it will be accepted on his behalf to make an atonement for him. Praise the Lord. Enda adinte artham? ഈ വിധത്തിലുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള, ദൈവം പറയുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു യാഗമൃഗത്തെ ആ യാഗപീഠത്തിങ്കിൽ അർപ്പിച്ച് ദഹിപ്പിക്കുമ്പോൾ, ദൈവം അതിൽ പ്രസാദിക്കുമ്പോൾ ആർക്കാണ് പ്രസാദം കിട്ടുന്നത്? അത് കൊണ്ടുവന്ന വ്യക്തി. It shall be accepted for him. നാലോ ചോദിക്കേ, It shall be accepted for him. അത് അവന് വേണ്ടി സുഗ്രാഹ്യമായി മാറുന്നു. ഭയങ്കരമാണല്ലേ. നോക്കുക, എന്നിലൊന്നുമില്ലേ, എന്നെ ദൈവത്തിന് പ്രസാദമായി കൊടുക്കുവാൻ എനിക്കൊന്നുമില്ലേ, എന്നിൽ യാതൊരു നന്മയും വസിക്കുന്നില്ലേ, പക്ഷേ ദൈവം പറയുന്ന വിധത്തിലൊരു യാഗമൃഗം ഞാൻ കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ അതിൻ്റെ മണം, അതിൻ്റെ സൗരഭ്യം ദൈവം മണത്ത് പ്രസാദിക്കുമ്പോൾ ദൈവം പറയുന്നു, ഇറ്റ് ഷാൽ ബി അക്സെപ്റ്റഡ് ഫോർ ഹിം. അത് അവന് വേണ്ടി സുഗ്രാഹ്യമായി മാറും. അങ്ങനെയെങ്കിൽ ഇന്ന് സന്ധ്യയിൽ നമ്മളൊന്ന് ഓർത്തേ, ഈ പുത്രൻ്റെ യോഗ്യത എത്രത്തോളം നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ മഹത്വം എത്രത്തോളം പഠിക്കുന്നു, നമുക്ക് മറ്റൊരു സത്യം മനസ്സിലാകുന്നു, നമുക്ക് അത്രത്തോളം അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. യെസ്, അവനെ എത്രത്തോളം പിതാവ് അവനെ അംഗീകരിച്ചു, അവനിൽ പ്രസാദിച്ചോ, അത്രത്തോളം നമുക്കും അംഗീകാരം കിട്ടി. അവൻ്റെ പുത്രനിലാണ് അവൻ പ്രസാദിച്ചത്. ആ പ്രസാദം മുഴുവൻ നമുക്ക് വേണ്ടി എണ്ണുകയായിരുന്നു. അല്ല, അവിടെ എടുത്തു പറഞ്ഞൊരു വാക്കുകൂടെ ഉണ്ട്, എന്താണെന്നറിയാമോ? അത് അവന് വേണ്ടി പ്രായശ്ചിത്തം വരുത്തുവാൻ. ആ പുരോ ഈ വ്യക്തി ആകച്ചത് എന്താണ്? യാഗമൃഗത്തെ കൊണ്ടുവന്ന് അവൻ്റെ കരങ്ങൾ ആ യാഗമൃഗത്തിൻ്റെ ശിരസിൽ വെച്ചു. ചില യാഗത്തിൽ നോക്കിയാൽ പുരോഹിതന്മാരാണ് കരങ്ങൾ വെക്കുന്നത്. ഇവിടെ വായിക്കുന്നു, ആ കൊണ്ടുവന്ന വ്യക്തി ആ ഹോമയാഗമൃഗത്തിൻ്റെ തലയിൽ കൈവെക്കണം, അവൻ അതിൻ്റെ ശിരസിൽ കരങ്ങൾ വെക്കുന്നു. മഹാപാപ പരിഹാര ദിവസമൊക്കെ പുരോഹിതനാണ് ശിരസിൽ കരം വെക്കുന്നത്. ഇവിടെ ആ വ്യക്തി ആ കരം വെക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഹീസ് ഐഡന്റിഫൈഡ് വിത്ത് ദറ്റ് സാക്രിഫൈസ്. ആ യാഗമൃഗത്തോടുള്ള ബന്ധത്തിൽ അവൻ ഏകീകരിക്കുകയാണ്. അവൻ അതോട് അതിനെ അവന് വാസ്തവത്തിൽ ഏകീഭവിക്കുന്ന ഒരു ചിത്രമാണ്. എനിക്ക് പകരമായി, എനിക്ക് വേണ്ടി അതർപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കുക. അങ്ങനെ അവൻ ആ യാഗമൃഗത്തോട് ബന്ധപ്പെടുമ്പോൾ എടുത്തു പറഞ്ഞു ദൈവം, അതവൻ്റെ പേർക്ക് എന്താ പറഞ്ഞത്? അവൻ്റെ പേർക്ക് പ്രായശ്ചിത്തം. പ്രായശ്ചിത്തം, പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലത് വായിച്ചു കേൾപ്പിക്കാം. പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ഓൺ ഹിസ് ബിഹാഫ് ടു മേക്ക് അറ്റോൺമെന്റ് ഫോർ ഹിം. അവന് വേണ്ടി അറ്റോൺമെന്റ്, ആ വാക്ക് വളരെ ആഴമേറിയ അർത്ഥമാണ്. അറ്റോൺമെന്റ് എന്നുള്ള വാക്ക് അതിനെ അപഗ്രഥിച്ച് പറയും അറ്റ് വൺ മെറ്റ് എന്നാണ്. അറ്റ് വൺ മെറ്റ്, ഒന്നിച്ച് സമ്മേളിക്കുന്നു, ഒന്നിച്ച് കണ്ടുമുട്ടുന്നു എന്നൊരു ആശയം വരുന്നുണ്ട്. എന്നാൽ അതിലും ആഴമേറിയ അർത്ഥമാണ് ഈ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം കവറിങ് എന്നാണ്. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ കവറിങ് ആണ്. ഒരല്പം ഞാൻ ആ പഠനം എടുത്തോട്ടെ. ഉൽപ്പത്തി 6:14 ഈ വാക്ക് ആദ്യം വരുന്നത്. ജനസിസ് chapter 6:14 നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗത്തിലാണ് അത് വരുന്നത്. അവിടെ ജനസിസ് chapter 6:14 ഓഫർ മരം കൊണ്ട് പെട്ടകമുണ്ടാക്കാൻ നോഹയോട് ആവശ്യപ്പെട്ടു. ആ ഉൽപ്പത്തി 6:14 എന്നിടത്തെ ആ വാക്ക് ശ്രദ്ധിച്ചോ. പെട്ടകത്തിന് അകത്തും പുറത്തും കീൽ തേക്കണം. മേക്ക് യുവർ സെൽഫ് എൻ ആർക്ക് ഓഫ് ഗോഫർ വുഡ്. മേക്ക് റൂം ഇൻ ദ ആർക്ക് ആൻഡ് കവർ ഇറ്റ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വിത്ത് പിച്ച്. അത് ശരിക്കുള്ള ഭാഷാന്തരം പറയുന്നത് അറ്റോൺ വിത്തിൻ ആൻഡ് വിത്തൗട്ട് വിത്ത് പിച്ച്. ഈ തടി കൊണ്ട് ഈ ഈ പെട്ടകം ഉണ്ടാക്കിയിട്ട് വെള്ളത്തിനകത്താണ് ഈ പെട്ടകം കിടക്കുന്നത്. ദൈവം എടുത്തു പറഞ്ഞു, അറ്റോൺ വിതിൻ ആൻഡ് വിതൗട്ട് വിത്ത് പിച്ച്, അകത്തും പുറത്തും പിച്ച് കൊണ്ട് അതിനെ കവർ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ ബൈബിളിലെ അറ്റോൺമെന്റ് എന്നുള്ള പദം ആദ്യം വരുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. ന്യായവിധിയുടെ വെള്ളം ഈ പെട്ടകത്തിന്റെ അകത്തോട്ട് കയറാതിരിക്കാൻ അകത്തും പുറത്തും അറ്റോൺ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് കവേർഡ്. എന്തുകൊണ്ട് കവർ ചെയ്തെന്ന് പറഞ്ഞു? ആ കീലുകൊണ്ട് കവർ ചെയ്തു, കീലുകൊണ്ട് കവർ ചെയ്തു, അകത്തും പുറത്തും കവർ ചെയ്തിരിക്കുകയാണ്, അറ്റോൺ ചെയ്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് കവേർഡ് വിതിൻ ആൻഡ് വിതൗട്ട്. അതിന്റെ അർത്ഥം നമുക്ക് വളരെ മനസ്സിലാകുന്നു. ആദവിനെയും തോലുകൊണ്ട് ഉടുപ്പിച്ചു എന്ന് പറയുന്നതും അറ്റോൺ ചെയ്തെന്നുള്ള ആശയമാണ്. ഇനിയും ഇതിലൊക്കെ രസകരമായ പഠനം പഴയ നിയമത്തിലാണ്. ഞാനത് പറഞ്ഞങ്ങ് പോകാം. പഴയ നിയമത്തിലെ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് അതിവിശുദ്ധ സ്ഥലത്തിലെ പെട്ടകത്തിൻ്റെ പുറത്താണ്. കതിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം, തടി കൊണ്ട്. അത് മുഴുവൻ തങ്കം കൊണ്ട് പൊതിയുകയാണ്. തങ്കം കൊണ്ട് പൊതിഞ്ഞിട്ട് അതിനൊരടപ്പുണ്ടാക്കി. ആ അടപ്പ് തനി തങ്കമാണ്. ഈ തങ്കങ്ങളുടെ അടപ്പിന്റെ രണ്ടു വശത്ത് രണ്ട് കെരുവുകൾ ഇങ്ങനെയുണ്ട്. ദൈവം എടുത്തു പറഞ്ഞു, ഒന്നിനോടൊന്ന് മുഖം നോക്കിയിരിക്കണം, രണ്ടും കുനിഞ്ഞു നോക്കണം, ചിറക് രണ്ട് കെരുവുകളും വിടർത്തിയിരിക്കണം. ഇപ്പൊ ഇതൊരു പെട്ടിയാണെന്ന് വിചാരിച്ചോ, ആ ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കപ്പെട്ട തങ്കം പൊതിഞ്ഞ പെട്ടി. ഈ പെട്ടിയുടെ ഒരടപ്പുണ്ട്. ഈ അടപ്പിന്റെ രണ്ടു വശത്തും രണ്ട് കെരുവുകൾ ഒന്നൊന്നിനോട് ഇങ്ങനെ മുഖം നോക്കി കുനിഞ്ഞു നോക്കുകയാണ്, കുനിഞ്ഞു നോക്കുകയാണ്. കുനിഞ്ഞു നോക്കുമ്പോൾ ഈ പെട്ടകത്തിന്റെ അകത്ത് എന്താ വെച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ഈ കെരുവുകൾ ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന കുനിഞ്ഞു നോക്കുന്ന പോലെ അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മൂന്ന് വസ്തുതകൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, മോശയുടെ കൽപ്പലക, പത്ത് കൽപ്പന. രണ്ട്, അഹരോന്റെ തളിർത്ത വടി. മൂന്ന്, മഞ്ഞയിട്ട് വെച്ച പാത്രം അല്ലെങ്കിൽ മഞ്ഞ. ഈ മൂന്ന് വസ്തുതകൾ വെച്ചിട്ട് കെരുവുകൾ ഇങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്, രണ്ട് കുരുവുകളും. കെരുവുകൾ നമുക്കറിയാം ഗാർഡിയൻ ഏഞ്ചൽസ് ആണ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കാവൽ മലാഖമാലാണ് കെരുവുകൾ. ദൈവനീതിയെ പ്രഘോഷിക്കുന്നവരാണ് വിശുദ്ധിയെ. അപ്പോൾ ഈ കെരുവുകള് ദൈവദാസന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ കെരുവുകൾ ഈ മൂന്ന് വസ്തുതകൾ നോക്കിയിട്ട് ഒരുപോലെ വിളിച്ചു പറയുന്നു, ഇത് മൂന്നും മനുഷ്യൻ തിരസ്കരിച്ചതിന്റെ പ്രതീകമാണ്. പത്ത് കൽപ്പന അവൻ ലംഘിച്ചു. എന്തിനാ അഹരോന്റെ വളി തളിർത്തത്? ദൈവം അഹരോനെ തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യൻ ശബ്ദമുയർത്തി, അഹരോനെ മാത്രമേ തെരഞ്ഞെടുത്തിട്ടുള്ളോ, ഞങ്ങളെയും തെരഞ്ഞെടുത്തിട്ടില്ലയോ എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്ത ലീഡർഷിപ്പിനെ മനുഷ്യൻ ക്വസ്റ്റ്യൻ ചെയ്തു. മനുഷ്യന് ഭക്ഷിപ്പാൻ സ്വർഗത്തിലെ ആഹാരം കൊടുത്തു. മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ഈ നിസാര ആഹാരം എന്തിന്? നോക്കുക, ദൈവം കൊടുത്ത മന്നയ്ക്കെതിരായിട്ട് മനുഷ്യൻ പിറുപിറുത്തു. ദൈവം കൊടുത്ത ലീഡർഷിപ്പിനെതിരായിട്ട് പിറുപിറുത്തു. ദൈവം കൊടുത്ത ന്യായപ്രമാണം മനുഷ്യൻ ലംഘിച്ചു. ഈ കാവൽ മാലാഖമാരായ കെരൂബുകൾ കുനിഞ്ഞതിനെ നോക്കുമ്പോൾ അവർ പറയുന്നു, മനുഷ്യൻ മരിക്കണം, മനുഷ്യൻ മരിക്കണം. നമ്മൾ ഓർക്കണം, ദൈവവിശുദ്ധിയുടെ അതിവിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുക, മനുഷ്യൻ മരിക്കണം. പക്ഷെങ്കില് ഈ പെട്ടകം ഒരു ന്യായാസനമാണ്. വാസ്തവത്തിൽ ദൈവം ഇതിൻ്റെ അതിൻ്റെ ബോണിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്ന ശേഖരന ഗ്ലോറിയിൽ. അവള് ദൈവം വാസ്തവത്തിൽ അതൊരു ന്യായാസനമാണ്, മനുഷ്യനെ അവനെ ശിക്ഷ വിധിക്കുന്ന ഒരു ആസനമാണ്. എന്നാൽ വർഷത്തിൽ ഒരിക്കല് എന്ത് സംഭവിക്കുന്നറിയാമോ? മഹാപുരോധൻ രക്തവുമായി അകത്ത് കയറുകയാണ്. ഈ അടപ്പ് അടപ്പ് തനി തങ്ങുണ്ടാക്കിയതാണ്. ഈ അടപ്പിൻ്റെ മുകളിൽ കെരുവുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പുറത്ത് ചോര തളിക്കുകയാണ്. ചോര തളിച്ചിട്ട് പുരോഹിതൻ പുറകോട്ട് തന്നെ മഹാപുരോഹിതൻ ഇറങ്ങിപ്പോവുകയാണ്. ഈ കെരുവുകൾ പിന്നീട് പറയുന്നതായിട്ടാണ് ആശയം. അതായത് മനുഷ്യൻ മരിക്കണം, എന്നാൽ മരണം സംഭവിച്ചു, ഇതാ ചോര വീണിരിക്കുന്നു. അങ്ങനെയാണ് ഈ ന്യായാസനത്തെ കൃപാസനമാക്കി തീർക്കുന്നത്. അതിനാണ് അതുകൊണ്ട് പേര് പറഞ്ഞു മേഴ്സി സീറ്റ്. ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെട്ടത് കൊണ്ട് ഗോഡ് ഈസ് ഏബിൾ ടു ഷോ മേഴ്സി റൈറ്റസ്ലി ടു എവറി പേഴ്സൺ. അങ്ങനെയാണ് അത് കൃപാസനമായി മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതിൻ്റെ അർത്ഥം കവറിങ് എന്നാണ്. കൃപാസനം എന്നുള്ള വാക്കിന് അറ്റോൺമെന്റ് എന്നുള്ള അർത്ഥമുണ്ട്. പുതിയ നിയമത്തിൽ ആ വാക്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുതിയ നിയമത്തിൽ റോമാലേഖനം എന്നിടത്ത് ആ വാക്യം ഇത് അറ്റോൺമെന്റ് ഇത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നാണ് ദൈവദാസന്മാർ അതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. റോമൻ ചാപ്റ്റർ 3:25 വാക്യം, verses 25, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, അറ്റോൺമെന്റ് ആകുവാൻ, കവറിങ് ആകുവാൻ എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം അവനെ പരിശുദ്ധമായി നിർത്തിയിരിക്കുന്നു. ആ വാക്യം എന്ന് ഓർത്തെ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് മാറ്റിയിട്ട് അവിടെ കൃപാസനം എന്നാക്കാമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മേഴ്സി സീറ്റ് എന്നാക്കാമെന്നാണ്. നമ്മളിപ്പം ചിന്തിച്ച മേഴ്സി സീറ്റ് എന്ന് തന്നെ ആക്കാമെന്നാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം മേഴ്സി സീറ്റ് ആകുവാൻ, കൃപാസനമാകുവാൻ ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രായശ്ചിത്തം എന്നാണ്. പഴയ നിയമത്തിൽ ആ ന്യായവിധിയുടെ ആസനം കൃപാസനമായി മാറി. അത് പ്രായശ്ചിത്തത്തിന്റെ ഇടമായി. മനുഷ്യന്റെ പാപത്തെ കാണിക്കുന്ന മൂന്ന് വസ്തുതകളും ആ ചോര കൊണ്ടങ്ങ് മൂടുകയാണ്. ദാവീദ് എന്താ പറഞ്ഞത്? ലംഘനൻ ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന, ആ കവറിങ് എന്നാണ് അറ്റോൺമെന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാര്യം, ഈ കർത്താവിന്റെ ശ്രേഷ്ഠത, അവനോട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തമായി, അല്ലെങ്കിൽ നമുക്ക് അവനിൽ അംഗീകാരം കിട്ടി. ആ നാലാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. അക്സെപ്റ്റഡ് ഓൺ ഹിസ് ബിഹാഫ് ടു മേക്ക് അറ്റോൺമെന്റ്. ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്ന് വായിച്ചേ, എഫേസ്യർ 1:5. ഇവിടെ നമ്മൾ വായിച്ചു അക്സെപ്റ്റഡ് ഓൺ ഹിസ് ബിഹാഫ് എന്ന, എഫേസ്യർ 1 വായിച്ചേ. അവിടെ നമ്മൾ വായിക്കുന്നു പ്രിയനായവനിൽ നമ്മെ ദത്തെടുത്തു. അവിടെ ഇംഗ്ലീഷിൽ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമോ? വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബെലവഡ്. വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബെലവഡ്. ഇനിയും ലേവ്യാപുസ് 1:4 കമ്പയർ ചെയ്ത് നോക്കിയേ. യേശുക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ എഫേസ്യർ 1:5 വാക്യത്തിൽ പറഞ്ഞു, ഹി ഈസ് ദ ബെലവഡ് ഓഫ് ഗോഡ്. എന്നാൽ അവിടെ എടുത്തു പറഞ്ഞു, വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബെലവഡ്, നമ്മെ പ്രിയനായവനിൽ ദത്തെടുത്തു. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഷാൽ ബി അക്സെപ്റ്റഡ് ഓൺ ഹിസ് ബിഹാഫ്. അവന് വേണ്ടി അത് ദൈവം അംഗീകരിക്കുകയാണ്, അവന് വേണ്ടി അത് പ്രായശ്ചിത്തമാക്കി തീർക്കുകയാണ്. നമ്മൾ എത്ര ധൈര്യത്തോടെ നമുക്ക് അടിച്ചു വരാൻ കഴിയും? കാരണം എന്താണ്? ആ ധൈര്യത്തോടെ അടിച്ചു വരാൻ കഴിയുന്നതിൻ്റെ കാരണം ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കൊരു സംശയവും വേണ്ട. ആ യാഗം വാസ്തവത്തിൽ ദൈവം അംഗീകരിച്ചു. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, യഹൂദൻ എത്ര പെർഫെക്റ്റായിട്ടുള്ള ഒരു യാഗമൃഗത്തെ അവൻ കൊണ്ടുവന്ന് ദൈവസേനയിൽ അർപ്പിച്ചാലും വീണ്ടും അവൻ്റെ ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ട്, അയ്യോ ദൈവം ഇത് സ്വീകരിച്ചോ? ദൈവത്തിനിത് പ്രസാദമായി മാറിയോ എന്ന്? മാത്രമല്ല, അവന് ഇന്ന് യാഗമർപ്പിച്ച് പ്രസാദം ലഭിച്ചാൽ നാളെ തൊട്ട് വീണ്ടും അവൻ്റെ പാപം എണ്ണുകയാണ്. ആ പാപത്തിന് വീണ്ടും അടുത്ത വർഷത്തിലാണ് അവന് പരിഹാരം, മഹാപാപ പരിഹാര ദിവസം പരിഹാരം ഉണ്ടാകുന്നത്. വീണ്ടും അവൻ്റെ മനസ്സാക്ഷി ഒരിക്കലും സ്വസ്ഥമായിരിക്കുന്നില്ല. എന്നാൽ നമ്മൾ പുതിയത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തു കഴിച്ച ശരീരയാകത്താൽ, ഒരിക്കൽ എന്നേക്കുമായി കഴിച്ച ശരീരയാകത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. നമുക്കൊരു നല്ല മനസ്സാക്ഷി കിട്ടി. നമ്മുടെ സകല പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തി. നമ്മളോടൊന്നും എണ്ണാതെ വണ്ണം എല്ലാം പിതാവ് ക്ഷമിച്ചു തന്നിട്ട് നമ്മളിവിടെ വായിച്ചതുപോലെ വി ആർ അക്സെപ്റ്റഡ് ഇൻ ദ ബലവൻ. നമ്മെ പ്രിയനായവനിൽ അവൻ സ്വീകരിച്ചു. കർത്താവിന് സ്തോത്രം. ആ കർത്താവിൻ്റെ മഹത്വമാണ് വാസ്തവത്തിൽ ഈ പഠനത്തിന് ഒരു പേര് കൊടുക്കണം. ആ പേര് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഗ്ലോറീസ് ഓഫ് ക്രൈസ്റ്റ് സീൻ ഇൻ ലെവറ്റിക്കസ് ഓഫറി. ലേവ്യ യാഗങ്ങളിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം. ഇത് യാഗത്തെക്കുറിച്ചുള്ളൊരു പഠനമല്ലേ? പിതാവ് തൻ്റെ പുത്രനെയാണ് വരച്ച് കാണിക്കുന്നത്. ഗ്ലോറീസ് ഓഫ് ക്രൈസ്റ്റ് സീൻ ഇൻ ലെവറ്റിക്കസ് ഓഫറി. ലേവ്യ യാഗങ്ങളിൽ തൻ്റെ പുത്രൻ്റെ മഹത്വമാണ് പിതാവ് നമുക്ക് വരച്ച് കാണിച്ചത്. ഞാൻ ഇന്നും അത് ഓർക്കുകയായിരുന്നു. അങ്ങനെ തന്നെ വേണം ഈ പഠനത്തിനൊരു പേര് കൊടുക്കാൻ, ഗ്ലോറീസ് ഓഫ് ക്രൈസ്റ്റ് സീൻ ഇൻ ലെവറ്റിക്കസ് ഓഫറി. ഇനിയും ഇവിടെ ഒരു കാര്യം കൂടെ ദൈവം ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ എടുത്തു പറഞ്ഞപ്പോൾ ദൈവം എടുത്തു പറഞ്ഞു, അത് പ്രത്യേകം ആടിനുള്ള ബന്ധത്തിലാണ് എടുത്തു പറഞ്ഞത്. അതിൻ്റെ 11 വാക്യം നോക്കിയാട്ടെ. ആടിനെ അർപ്പിക്കുമ്പോഴാണ് എടുത്തു പറയുന്നത്. ഈ ആടിനുള്ള ബന്ധത്തിൽ അർപ്പിക്കുമ്പോഴും ഏകദേശം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ 11 വാക്യം, അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് വെച്ച് അതിനെ അറുക്കണം. യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് അതിനെ അറുക്കണം. ദൈവം എന്തിനാണ് അതെടുത്ത് അങ്ങനെ പറഞ്ഞത്? വടക്ക് വെച്ച് അതിനെ അറുക്കണം. എന്തുകൊണ്ട് തെക്ക് അറുത്തുകൂടാ? അല്ലെങ്കിൽ എന്തുകൊണ്ട് വേറെ ഒരു ദിക്കിൽ അറുത്തുകൂടാ? ദൈവം എടുത്തൊരു സ്ഥലം പറഞ്ഞു, യാഗമൃഗത്തെ അറുക്കേണ്ടത് അതിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാണ്. നമ്മൾ വീണ്ടും പഠിച്ചാൽ ഇതിനെ മറ്റ് യാഗമൃഗങ്ങളെ അറുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാലേ ആ സ്ഥാനം ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. വടക്ക് ഭാഗത്ത് വെച്ച് അറുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതെല്ലാം കൂടെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ആ ഭാഗം നോക്കാം. എടുത്തു പറയുന്നുണ്ട് ഇതിങ്ങനെ, ആ ഭാഗത്ത് ഇതിനെ അറുക്കുവാനായിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇവിടുത്തെ നമ്മുടെ ശ്രദ്ധ എന്ന് നമുക്ക് നോക്കാം, അതിൻ്റെ വടക്ക് വശത്ത് വെച്ച് അറുക്കണം. എന്താണ് ഈ വടക്കിനുള്ള ഇത്ര പ്രാധാന്യത? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു വന്ന് കാൽവറി ക്രൂശിലാണ് മരിച്ചത്. യെരുശലേം ദൈവത്തിൻ്റെ ആലയം ഇരിക്കുന്ന സ്ഥലമാണ്. യെരുശലേം ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ എനിക്ക് ആലയം ഉണ്ടാക്കണം. യെരുശലേമാണ് ദൈവം വസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴൊക്കെ ഒരു വാക്കെടുത്ത് പറയുന്നുണ്ട്. മത്തായി 16:21, 2 കഴിഞ്ഞിട്ട് ഞാൻ ക്രൂശിക്കപ്പെടും, പെസഹയുടെ ദിവസം അവൻ അറക്കപ്പെടും. മാത്രമല്ല, കർത്താവ് പറഞ്ഞു യെരുശലേമിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ പത്രോസൊക്കെ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കർത്താവ് മത്തായി 16:21 ഒരു വാക്യമെങ്കിലും വായിക്കാം. 16:21 മത്തായി 16:21 കർത്താവ് എടുത്ത് പറയുന്നുണ്ട്, അന്ന് മുതൽ യേശു അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട്, ആ വാക്ക് ശ്രദ്ധിക്കണം, യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രന്മാർ എന്നിവരാൽ പലരും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കും വേണ്ടെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ലൂക്കോസ് 13:33 യെരുശലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിക്കുന്നത് അസംഭവ്യമല്ലോ, യെരുശലേമിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതെന്ന് കർത്താവിന് അറിയാമായിരുന്നു. യെരുശലേമിൽ അവൻ വളരെ കഷ്ടങ്ങൾ സഹിക്കണമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. ഒരുപക്ഷെ കർത്താവ് ഇതെങ്ങനെ മനസ്സിലാക്കി? ഈ തിരുവചന പഠനത്തിൽ കൂടെ തന്നെയായിരിക്കണം കർത്താവ് മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മെപ്പോലെ മനുഷ്യനായി ജീവിച്ചപ്പോൾ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ പ്രവചന ഭാഗങ്ങൾ കർത്താവ് ശ്രദ്ധിച്ചു കാണും. കാരണം യെരുശലേമിൻ്റെ വടക്കാണ് കാൽവറി മല, യെരുശലേമിൻ്റെ വടക്കാണ് കാൽവറി മലയെന്നുള്ളത് നോക്കുക. എന്നാൽ അതിനെക്കാട്ടിൽ കുറച്ചുകൂടെ അർത്ഥമുള്ള ഒരു പഠനം നമുക്കിവിടെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിൽ തെക്കെന്നും വടക്കെന്നും കിഴക്കെന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രാധാന്യതയുണ്ട്. വചനത്തിലെ സഭാപ്രസംഗി 11:3 നോക്കിക്കട്ടെ. സഭാപ്രസംഗി 11:3, അത് സുവിശേഷം പ്രസംഗിക്കുന്നുള്ള ബന്ധത്തിലാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ, ഏറെ നാൾ കഴിഞ്ഞാലും അത് നിനക്ക് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ 11:3, മനുഷ്യ ജീവിതത്തെയാണ് വൃക്ഷത്തോട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും വൃക്ഷം ഏതെങ്കിലും ദിക്കിൽ വീണാല് അതിനെ തിരിച്ച് നമുക്ക് മറ്റേ ദിക്കിലോട്ട് ആക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാവരോട് കൂടി ഒന്ന് പിടിച്ചെടുത്തിടണമെന്നേ ഉള്ളൂ. എന്നാൽ കർത്താവ് എടുത്ത് പറയുന്നു, വൃക്ഷം തെക്കോട്ട് വീണാൽ തെക്ക് കിടക്കും, വടക്കോട്ട് വീണാൽ വടക്ക് കിടക്കും, തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് കിടക്കും. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരിക്കൽ മനുഷ്യൻ മരിച്ചാൽ ആ ദശ പിന്നെ മാറ്റാൻ കഴിയില്ല. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണ്. കത്തോലിക്ക സഭയൊക്കെ പഠിപ്പിക്കുന്ന പോലെ മരിച്ച ശേഷം പ്രാർത്ഥിച്ച് അവനെ ബർസ്പുഖാനായിലോട്ട്, അല്ലേ, അവിടെ നിന്ന് സ്വർഗത്തിലോട്ടൊക്കെ കയച്ചാനായിട്ടുള്ള ശ്രമമാണ്. എന്നാൽ ദൈവജനം പറയുന്നു, വൃക്ഷം തെക്കോട്ടാണ് വീണെങ്കിൽ തെക്കോട്ട് കിടക്കും, വടക്കോട്ട് വീണെങ്കിൽ വടക്കോട്ട് കിടക്കും. വടക്ക് ഭാഗം, നോർത്ത് സൈഡ്, ദൈവത്തിൻ്റെ നീതിയെ കാണിക്കുന്നു. ദൈവനീതി നിവർത്തിക്കാനാണ് യാഗമൃഗം അറക്കപ്പെടുന്നത്. വടക്ക് ഭാഗത്ത് ഈസ് എ സ്റ്റേൺ ഡിമാൻഡ് ഓഫ് ഗോഡ്സ് റൈറ്റസ്നെസ്, ദൈവനീതി, മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവനീതി നിവർത്തിക്കപ്പെടുവാൻ വടക്ക് ഭാഗത്ത് മൃഗങ്ങൾ അറക്കപ്പെടുന്നു. തെക്ക് ഭാഗം ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് കാണിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം. ഇത് കുറച്ചുകൂടെ പഠിക്കാം, ഞാൻ എടുത്ത് പറഞ്ഞു പോകാം. എസെക്കിയേൽ പ്രവചനം 47:1 നമ്മൾ തുടർന്ന് വായിച്ചാൽ നമ്മൾ വായിക്കുന്നു, വെള്ളം കിഴക്കോട്ടൊഴുകി പോകുന്നു, ദേവാലയത്തിൻ്റെ ആ യാഗപീഠത്തിൻ്റെ അവിടെ നിന്ന് ഈ വെള്ളം പുറപ്പെട്ട് ഈ കിഴക്കോട്ടുള്ള വാതിൽ കൂടെ, ഈ ദേവാലയത്തിൻ്റെ വാതിൽ ഇരിക്കുന്ന കിഴക്കോട്ടാണ്. ഈ കിഴക്കോട്ട് എന്തിനാ വാതിൽ വെച്ചേക്കുന്നതെന്ന് അറിയാമോ? യെസ്, മനുഷ്യൻ പാപം ചെയ്തിട്ട് പോയ ഇടം കിഴക്കോട്ടാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ കിഴക്കോട്ട് പോയി, കിഴക്കോട്ട് അവർ ശ്രീനഹാർ ദേശത്തൊക്കെ പോയി പാർക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ വാതില് ആ തുറന്നിട്ടിരിക്കുന്നത് കിഴക്കോട്ടാണ്. ആ മുടിനായ പുത്രൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞ അതേ ആശയം, പിതാവ് നോക്കിയിരിക്കുക, കിഴക്കോട്ട് പോയ മനുഷ്യനെ, അവൻ മടങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഈ എസെക്കിയേൽ പ്രവചനം 47 ജീവനുള്ള ജലനദി അത് കിഴക്കോട്ടൊഴുകി പോകുന്നു. പക്ഷേ പ്രവാചകനെ യാഗപീഠത്തിൻ്റെ ചുറ്റും നടത്തി ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു. എന്താണെന്നറിയാമോ? യാഗപീഠത്തിൻ്റെ വടക്ക് വശത്ത് യാഗമൃഗങ്ങൾ അറക്കപ്പെടുന്നു. ആ യാഗമൃഗങ്ങൾ അറക്കപ്പെടുന്നത് കൊണ്ട്, ദൈവനീതി നിവർത്തിക്കപ്പെടുന്നതുകൊണ്ട്, ദൈവസ്നേഹം യാഗപീഠത്തിൻ്റെ വശത്തുകൂടെ ഒഴുകി, കിഴക്കേ വാതിലൂടെ ഒഴുകി, മനുഷ്യൻ പോയ കിഴക്കോട്ട് അവൻ്റെ പുറകെ ഒഴുകി ചെല്ലുകയാണ്. എത്ര വലിയ ആശയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ചിന്തിച്ചാട്ടെ. ഈ യാഗത്തിലുമൊക്കെ അതിൻ്റെ നിഴലുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ഇനിയും ഇവിടെ പറവകളുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പറവകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് പറവകളെക്കുറിച്ച്. എന്നാൽ ഇവിടെ വളരെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ 15 നോക്കിക്കട്ടെ. കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ആ 15 നോക്കിയേ, അയ്യോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, പ്രിയപ്പെട്ട നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദേവാലയത്തിൽ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്, ഒരു കാളെ കൊണ്ടുവന്നാൽ ആ കത്തി കൊണ്ടിറക്കുകയാണ്, ഒരാണിനെ കൊണ്ടുവന്നാൽ അതിനെ കത്തി കൊണ്ടിറക്കുകയാണ്. ഈ കൊച്ചു പ്രാവുണ്ടല്ലോ, പ്രാവിൻ്റെ കുഞ്ഞ്, ഇതിനെ യാഗമായിട്ട് കൊണ്ടുവന്നാൽ ദൈവം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു, അതിൻ്റെ തല പുരോഹിതൻ പിരിക്കണം, പിരിച്ച് പിരിച്ചിട്ട് പറിച്ചെടുക്കണം, എന്നിട്ട് അതിനെ കയ്യിൽ ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ ചോര യാഗപീഠത്തിൻ്റെ പാർശ്വത്തിലേക്ക് ഒഴിക്കണം. എന്തിനാണ് ഈ കാണത്തരം? വാസ്തവത്തിൽ ഒരു കാണത്തരം തന്നെ പറയാം. ആ കത്തിയെടുത്ത് ഇതിനെ അറുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ കൊച്ചു പക്ഷി, നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്ത്, പ്രാവ് എത്ര നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. പ്രാക്കളുടെ കുറുകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടിൻ്റെ അടുക്കെ ചെന്നാൽ അതിൻ്റെ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ സ്നേഹം, അതിൻ്റെ വിശുദ്ധിയൊക്കെ നമ്മൾ ഓർത്തു. ഇത്ര നല്ലൊരു പക്ഷിയെ യാഗമായിട്ട് അർപ്പിച്ചപ്പോൾ പിതാവ് പറഞ്ഞു അതിൻ്റെ ശിരസ് പിരിച്ച് പിരിച്ച് പറിച്ചെടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ദൈവം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു പറവുകൾക്ക് ആകാശമുണ്ടെന്ന് പറഞ്ഞു. ഈ പക്ഷി അവൻ സ്വർഗീയമായവനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഹീസ് ഫ്രം ഹെവൻ, അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്നവനാണ്. പറവുകൾക്ക് ആകാശമുണ്ട്, ആകാശത്ത് വിഹരിച്ചവനാണ്. യഹൂദൻ ഒരു പാവപ്പെട്ടവന് യാഗമർപ്പിക്കണമെങ്കിൽ അവൻ ആ മലയിലോ എവിടെങ്കിലും വലിയ പർവ്വതത്തിൽ കയറി അതിൻ്റെ വിള്ളലിൽ നിന്ന് ആ പ്രാവിനെയോ, പ്രാവ് പറഞ്ഞാലും അതിൻ്റെ കുഞ്ഞിനെ കിട്ടും, കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൻ താഴെ കൊണ്ടുവരികയാണ്. വാസ്തവത്തിൽ കർത്താവിൻ്റെ ചിത്രമാണ്. അവനെ യാഗമാക്കുവാൻ സ്വർഗത്തിൻ്റെ പ്രമോദമായവനെ താഴെ കൊണ്ടുവന്നപ്പോൾ പിതാവിനോട് സമത്വവും പിതാവിൻ്റെ പ്രമോദവുമായി പുത്രനെ ക്രൂശിൽ യാഗമായി അർപ്പിച്ചപ്പോൾ പിതാവ് യാതൊരു കരുണയും കാണിച്ചില്ല എന്ന് പഠിപ്പിക്കുകയാണ്. യാതൊരു കരുണയും അവനോട് കാണിച്ചില്ലേ? അവൻ എൻ്റെ കൂട്ടാളിയാണ്. സക്കരിയാ പ്രവചനത്തിൽ വായിക്കുന്നു, വാളെ ഉണരുക, എൻ്റെ കൂട്ടാളിയെ വെട്ടുക. അവിടെ കരുണയുടെ ലെവലേഷമില്ലാതെ തൻ്റെ പുത്രനെ ക്രൂശിൽ തകർത്ത ചിത്രം പിതാവ് വരച്ചു കാണിക്കുകയാണ്. പിന്നീട് എടുത്തു പറഞ്ഞു അതിനെ രണ്ടാക്കാതെ ചിറകോടെ പിളർക്കണം. 17-ാം വാക്യം, രണ്ടാക്കാതെ അതിൻ്റെ ഒരു തൂവൽ പോലും പറിച്ചു കളയരുത്. എന്താ അത് പറയുന്നതെന്നറിയാമോ? ഞാൻ ശ്രദ്ധിച്ചു നോക്കി എന്തായി ദൈവം പറയുന്നു. പല പണ്ഡിതന്മാരും ഇങ്ങനെ പറയുന്നു, ഹി വാസ് 100% ഗോഡ് ആൻഡ് ഹി വാസ് 100% മാൻ. അവൻ ക്രൂശിൽ മരിക്കുമ്പോഴും അവൻ്റെ ദൈവത്വത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. യെസ്, 50% ഗോഡ് 50% മാനുമല്ല, ഹിസ് 100% ഗോഡ് ആൻഡ് ഹിസ് 100% മാൻ. അവൻ്റെ പൂർണ്ണ ദൈവത്വം പൂർണ്ണ മനുഷ്യത്വവും ഒരുപോലെ ക്രൂശിൽ ഈ വിധത്തിൽ മരിക്കുമ്പോഴുമുണ്ട്. അവൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് മരിക്കാൻ. അവൻ്റെ ഒരു തൂവലും അവിടെ വെച്ച് പറിക്കുന്നില്ലേ, അതിനെ രണ്ടായി പിളർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ട് പീസാക്കി മാറ്റുന്നില്ല ആ പക്ഷിയെ. ദൈവം എടുത്തു പറഞ്ഞു അതിനെ രണ്ടാക്കരുത്. 17-ാം വാക്യം നോക്കാതെ നോക്കുക, രണ്ടാക്കാതെ ചിറകോടെ പിളർക്കണം, അതിനെ ക്ലീവ് ചെയ്ത് രണ്ടാക്കാൻ പാടില്ലേ. അതിൻ്റെ ദൈവത്വം മനുഷ്യത്വം കൂടെ അവിടെ വേർതിരിക്കുന്നില്ലേ. അതിനെ ഒരു പൂടയും പറിച്ചു മാറ്റുവാൻ ദൈവം അനുവദിച്ചില്ലേ. അവൻ്റെ വ്യക്തിത്വത്തിന് യാതൊരു കോട്ടവും ഒന്നില്ലേ. ഹീസ് ഗോഡ് ആസ് വെൽ എസ് ഹീസ് മാൻ. അവൻ നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വേല നിവർത്തിക്കുമ്പോൾ അവിടെ യാതൊരു കുറവും വന്ന് വെറും മനുഷ്യനായിട്ടല്ല അവൻ ക്രൂശിൽ മരിച്ചത്. അങ്ങനെയൊക്കെ ഒരു പഠനമൊക്കെ ഉണ്ട്. അവൻ്റെ ദൈവത്വത്വം മാറ്റിവെച്ചിട്ട് ക്രൂശിൽ മരിച്ചു എന്നുള്ളതാണ്, അല്ല എന്നുള്ളതിൻ്റെ ഒരു നിഴൽ കൂടെയാണ് പടിനിയമത്തിൽ കാണിക്കുന്നത്. ആ ഉയരത്തിൽ പറന്ന പക്ഷി അവൻ്റെ ദൈവത്വത്തെ കാണിക്കുന്നു. അവനെ കൊന്നത് കാടത്തരമായ ഒരു വിധത്തിൽ ആ പക്ഷിയെ കൊല്ലുന്നത് പോലെ അതിനെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ എടുത്തു പറഞ്ഞു അതിനെ രണ്ടായി പിളർക്കരുത്, അതിനെ രണ്ട് പീസാക്കരുത്. ക്രൂശിൽ നമുക്ക് വേണ്ടി സാധിപ്പിച്ചു തന്ന രക്ഷയുടെ മഹത്വം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ ആ ഏകദേശം ആ ഭാഗം അവിടെ നിർത്തട്ടെ. ഒരു കാളയെ എങ്ങനെ അർപ്പിക്കണം, ഒരു ആടിനെ എങ്ങനെ അർപ്പിക്കണം, ഒരു പക്ഷി അല്ലെങ്കിൽ ഈ പ്രാവിനെയോ പ്രാവൻ കുഞ്ഞിനെയോ എങ്ങനെ അർപ്പിക്കണം. ഇനി നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഇതിൻ്റെ പ്രമാണത്തെക്കുറിച്ചാണ്. ഓരോ യാഗത്തിനും പ്രമാണമുണ്ട് അല്ലോ. ആ പ്രമാണവും ഈ യാഗവും പറഞ്ഞത് ആരോടാണെന്ന് ആദ്യം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ ബൈബിളിൽ നിന്ന് ശ്രദ്ധിക്കുക. 1:2 നോക്കിക്കട്ടെ. നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്താ? മോശയോട് യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു ആരോട് പറയണം? ഇസ്രായേൽ മക്കളോട് പറയണം. എന്നാൽ 6:9 നോക്കി, chapter 6:9, അവിടം തൊട്ടാണ് ഇതിൻ്റെ പ്രമാണങ്ങൾ പറയുന്നത്. 6:9 യഹോവിനെ മോശയോട് അളിച്ചത് നീ അഹരോനോടും പുത്രന്മാരോടും കൽപ്പിക്കേണ്ടതെന്നാൽ ഹോമയാഗത്തിൻ്റെ പ്രമാണമാവിത്. യാഗം എങ്ങനെ അർപ്പിക്കണമെന്ന് യാഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ജനങ്ങളോട് പറഞ്ഞു, അവരാണ് യാഗം കൊണ്ടുവരുന്നത്. എന്നാൽ പുരോഹിതനോട് പറഞ്ഞു ആ യാഗം എങ്ങനെ അർപ്പിക്കണമെന്നുള്ള പ്രമാണം പുരോഹിതന് കൊടുത്തു. പുരോഹിതന്മാരാണ് അവിടെ യാഗം അർപ്പിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പഠനമുണ്ട്, ഞാനത് പറയുമ്പോൾ തുറന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. ഈ 1:5 ദൈവം എടുത്തു പറഞ്ഞു, ഹീ ഷാൽ കിൽ ദ ബുൾ ബിഫോർ ദ ലോർഡ് ആൻഡ് ദ പ്രീസ്റ്റ്. എടുത്തു പറഞ്ഞു ആരോൺസ് സൺസ്, അഹരോന്റെ പുത്രന്മാർ. 1:5 നോക്കിക്കട്ടെ, അഹരോന്റെ പുത്രന്മാർ. ഇതിന്റെ പ്രമാണം കൊടുത്തപ്പോൾ അഹരോനോടും പുത്രന്മാരോടും. യെസ്, നമ്മൾ ഇനിയും ഈ ലേവിയ പുസ്തകം പഠിച്ചാൽ തുറന്ന് പറയുന്നതിൽ ക്ഷമിക്കണം, അഹരോന്റെ പുത്രിമാർക്കും ഇവിടെ അർപ്പിച്ച യാഗങ്ങളിൽ ചിലത് പക്ഷിക്കാൻ ദൈവം അനുവാദം കൊടുത്തു. പക്ഷെങ്കിൽ ഈ ഒരു പുത്രിക്കും ശുശ്രൂഷ ചെയ്യുവാൻ അനുവാദം കൊടുത്തില്ല. അഹരോന്റെ പുത്രിമാരിൽ യാഗവസ്തുക്കളുടെ ചില ഭാഗങ്ങൾ ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം എടുത്തു പറഞ്ഞു ആരോൺ ആൻഡ് ഹിസ് സൺസ്. ആ പ്രമാണം കൊടുത്തപ്പോഴും അഹരോനും പുത്രന്മാരും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു സത്യം പറയുന്നു, ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷകൾ പുത്രന്മാരാണ് സഹോദരന്മാരാണ് നിർവഹിക്കുന്നത്. എന്തുകൊണ്ടെന്നുള്ളത് വിശദമായൊരു പഠനം വേണേൽ ഞാൻ എടുക്കാം. അതിന് കാരണമുണ്ട്. ഇന്ന് കാലങ്ങൾ തിരിഞ്ഞു. ഇന്ന് പൗരോഹിത്യം വരെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടമായി. ദൈവത്തിൻ്റെ വചനത്തെ തെല്ലിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സഹോദരിയോട് കഴിഞ്ഞ ദിവസം ഇരുന്ന് തിരുവചനത്തിൻ്റെ സത്യങ്ങളെ പറഞ്ഞു കൊടുത്തപ്പോൾ എന്നോടൊരു സഹോദരി പറയുകയാണ്, പൗലോസ് ഇത് എഴുതിയത് അദ്ദേഹം സ്ത്രീ വിരോധി ആയതുകൊണ്ടാണെന്ന്. മനുഷ്യൻ്റെ റിബിലിയസ് മൈൻഡാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ അവർക്ക് അനുസരിപ്പാൻ മനസ്സില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് എന്ത്? അവർ പറയുന്നു പൗലോസ് സ്ത്രീ വിരോധിയായിരുന്നെന്ന്. പൗലോസ് അല്ല ഈ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് ഒരിക്കലും ഒരു പബ്ലിക് മിനിസ്ട്രി സഹോദരന്മാരിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല വചനത്തിൽ. അതിൻ്റെ ദോഷങ്ങൾ ലോകത്തിൽ സംഭവിക്കും. എന്തുകൊണ്ടെന്നുള്ളത് ഒരു ദീർഘമായ പഠനമാണ്, ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാനത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സന്നദ്ധനാണ്. ഇവിടെ അഹരോന്റെ പുത്രന്മാരെ കുറിച്ച് ദൈവം ഊന്നി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. 1 Timothy 2:8, 1 Timothy 2:8, 11-12 വരെയും, 1 Timothy 2:11-12 വരെയും, 1 Corinthians 11:34-36 വരെയും. അഹരോന്റെ പുത്രന്മാരെ പോലും ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാൻ പാടില്ല. ലേവ്യപുസ്തകം 21:16-24 വരെ, അഹരോന്റെ പുത്രന്മാരെ പോലെ ശുശ്രൂഷിക്കുമ്പോൾ ഇഫ് ദേ ഹാവ് സം ഫിസിക്കൽ ഡിഫക്റ്റ് അവർക്ക് ഭക്ഷിക്കാൻ, പക്ഷേ എങ്കിൽ ശുശ്രൂഷിക്കാൻ പാടില്ല. ലേവ്യർ 21:16-24 വരെയുള്ള ഭാഗമാണ്. ഇനിയും അവരിൽ ആരെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ 22:1 അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല. ദൈവം വെറുതെ ഒന്നും പറയുന്നല്ലേ, അഹരോന്റെ പുത്രന്മാരാണ് ശുശ്രൂഷിക്കേണ്ടത്. എന്നാൽ പുത്രന്മാർക്ക് ഫിസിക്കൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അവരത് ശുശ്രൂഷിക്കാൻ പാടില്ല. ഫിസിക്കൽ ഡിഫക്റ്റ് ഉള്ളവർക്കും ഇത് ഭക്ഷിക്കാം. എന്നാൽ അവരിൽ എപ്പോഴെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അവർക്കത് ഭക്ഷിക്കാൻ പാടില്ല. അത് പുതിയ നിയമ സത്യങ്ങളെ നമുക്ക് കൂടുതലായി പഠിപ്പിക്കുന്ന വസ്തുതകളാണ്. ഇനി നമുക്ക് ആ പ്രമാണത്തിലേക്ക് കടന്നു വരാം. ഈ പ്രമാണം ദൈവം നോക്കുക. ദൈവം എടുത്തു പറഞ്ഞപ്പോൾ അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും എടുത്തത് പറഞ്ഞു. ഞാനത് ഭാഗം വിട്ടിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. നോക്കുക, ഇവിടെ അഹരോന്റെ പുത്രന്മാരെ എടുത്തു പറഞ്ഞു. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 9-13 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. അതിൻ്റെ ലേവ്യ പുസ്തകം 6:8-13 വരെയുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. എത്ര മനോഹരമായ ഒരു പോർഷനാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. 1:9 നോക്കിക്കാട്ടെ. ദൈവം എടുത്തു പറഞ്ഞു, ഹോമയാഗം രാത്രി മുഴുവനും ഉഷസ് വരെ യാഗപീഠത്തിന് പിറകിന്മേൽ അത് കത്തിക്കൊണ്ടിരിക്കണം. രാത്രി മുഴുവൻ ആ ഹോമയാഗത്തിന്റെ സൗരഭ്യം ദൈവസേനയിൽ ഉയർന്നുകൊണ്ടിരിക്കും. ഓൾ ദ നൈറ്റ്, ആ രാത്രി മുഴുവൻ. നമ്മൾ വചനത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കുകയും നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിന് വചനം പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? രാത്രി സമയം എന്നാണ്. നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ അവൻ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ വായിക്കുന്നു, കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ ലോകത്തിൻ്റെ വെളിച്ചമായി കർത്താവ് ഇവിടെ നിന്നു. എന്നാൽ യോഹന്നാൻ 13:30 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് അറിയാതെ എഴുതിയതല്ല ആ പദം. യോഹന്നാൻ 13:30, കണ്ണം വാങ്ങി ഉടനെ അവൻ എഴുന്നേറ്റ് പോയി, അപ്പോൾ രാത്രിയായിരുന്നു. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ കണ്ണം വാങ്ങി ഉടനെ എഴുന്നേറ്റ് പോയി. യൂദാസ് എഴുന്നേറ്റ് പോയി, പരിശുദ്ധാത്മാവ് എഴുതി, ആൻഡ് ഇറ്റ് വാസ് നൈറ്റ്. കർത്താവിനെ ക്രൂശിക്കുവാനായിട്ടുള്ള രാത്രി, ആ ലോകത്തിൻ്റെ വെളിച്ചത്തെ അണയ്ക്കുവാനായിട്ട് യൂദാസും സാത്താനും ഒക്കെ ശ്രമിക്കുകയാണ്. അതിൻ്റെ ശേഷം പ്രഭാതം വിടർന്നിട്ടില്ല. ഇനിയും കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ മലാഖയുടെ പുസ്തകത്തിൽ വായിക്കുന്നു, നീതി സൂര്യൻ രോഗോപശാന്തികളോടുകൂടെ ഉദിക്കും. അന്ന് വരെ ഈ ലോകം വാസ്തവത്തിൽ ഇരുട്ടിലാണ്. റോമലേഖനം 13:12 നമ്മൾ വായിക്കുന്നു, രാത്രി കഴിവാറായി പകലേറ്റവും അടുത്തിരിക്കുന്നു. റോമർ 13:12, രാത്രി കഴിവാറായി പകല് അടുത്തിരിക്കുന്നു. നമ്മൾ വാസ്തവത്തിൽ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഉള്ളവരാണെന്നറിയാമോ? ഇന്ന് ലോകം അന്ധതയിലാണ്, അന്ധകാര പ്രഭുവിൻ്റെ കീഴിലാണ്, ലോകം ഇരുട്ടിലാണ്. ആ നീതി സൂര്യൻ ഉദിച്ചിട്ടില്ലേ? ഈ രാത്രി സമയമാണ് വാസ്തവത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം. ഇത് മനോഹരമായിട്ട് 134 സങ്കീർത്തനത്തിൽ പറയുന്നു. ഒന്നെടുത്ത് നോക്കിയാട്ടെ, 134 സങ്കീർത്തനം, Psalms 134. ആ മൂന്ന് സങ്കീർത്തനം ഒന്നിച്ചു പോന്നു, 132, 133, 134. 132 സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നു, ദ പ്ലേസ് ഓഫ് ഗ്യാദറിങ്, നമ്മൾ കൂടി വരുന്ന ഇടത്തെ കാണിക്കുന്നു, ദൈവം തെരഞ്ഞെടുത്ത സ്ഥലം. 13 വാക്യം നോക്കിയാട്ടെ, സിയോനെ തെരഞ്ഞെടുത്തു, അത് തൻ്റെ വാസസ്ഥലമാണ്. ദൈവം വസിക്കുന്നത് സിയോനിലാണ്, ദൈവസഭയുടെ കൂടിവരവിനെ അത് കാണിക്കുന്നു. 133 സങ്കീർത്തനം, അവിടെ സഹോദരന്മാർ കൂടി വരുന്നു, അവിടെ സഹോദരന്മാർ ഒന്നിച്ചു കൂടി വരുന്നു. ദ ഗ്യാദറിങ് ഓഫ് ദ ബ്രദറൻസ്. 134 സങ്കീർത്തനം, 134 സങ്കീർത്തനത്തില് ആ സഹോദരന്മാർ കർത്താവിനെ നടത്തുന്ന ശുശ്രൂഷയാണ്. എന്നാൽ ആ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ 1 വാക്യം നോക്കിയാട്ടെ, അല്ലയോ, ആ വായിച്ചോ,
അല്ലയോ രാത്രി കാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായി പോലെ യഹോവയെ വാഴ്ത്തുന്നു.
കണ്ടോ ആ പദങ്ങൾ കണ്ടോ? 132 സങ്കീർത്തനം, യഹോവ വസിപ്പാൻ തെരഞ്ഞെടുത്ത സ്ഥലം സിയോൻ, ദൈവസഭയുടെ ചിത്രമാണ്. 133 സങ്കീർത്തനം, സഹോദരന്മാർ അവിടെ ഒത്തൊരുമിച്ച് വസിക്കുന്നു, ശുഭകരമായ കാര്യം. 134 സങ്കീർത്തനം, അവിടെ അവനെ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ രാത്രികാലങ്ങളിൽ, ഹൂ ബൈ നൈറ്റ് സ്റ്റാൻഡ് ഇൻ ദ ഹൗസ് ഓഫ് യഹോവ, യഹോവയുടെ ആലയത്തിൽ ഈ രാത്രി സമയം നിൽക്കുന്നവരെ കുറിച്ച് വായിക്കുന്നു. നാളെ മനോഹരമായ ഒരു പഠനമാണ് അവിടെ കിട്ടുന്നത്. പ്രഭാതം വളർന്നിട്ടില്ല, കർത്താവ് ഈ ലോകത്തിൽ മടങ്ങി വരുമ്പോൾ മാത്രമേ ഒരു പ്രഭാതം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ രാത്രിയുടെ വേളയിൽ ആയിരിക്കുകയാണ്. നമ്മളിവിടെ കർത്താവ് പ്രമാണം പുരോഹിതന്മാരോട് പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞു, രാത്രി മുഴുവൻ ആ യാഗപീഠത്തെങ്കിലെ തീ കത്തിക്കൊണ്ടിരിക്കണം, രാത്രി മുഴുവൻ. എത്ര വലിയ പഠനമാണെന്ന് ഓർത്തി, കർത്താവിൻ്റെ ആബ്സെൻസ് ഉള്ള ഈ സമയത്ത് ദൈവത്തിൻ്റെ ജനമായ നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടിയാണ് എന്ത്? ഇവിടെ നമ്മൾ ഈ രാത്രി മുഴുവൻ ഈ തീ കത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചാലേ എങ്ങനെയാണ് ഈ തീ കത്തിക്കേണ്ടത്. ഇവിടെ കുറച്ചുകൂടെ അഴിമറിയൊരു പഠനമുണ്ട്. എന്താണെന്നറിയാമോ? ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം, ദൈവം പറഞ്ഞു. 13 വാക്യം നോക്കിയാട്ടെ, അതിൻ്റെ 13, യാഗപീഠത്തിലെ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ്റെ ജോലിയാണ് യാഗപീഠത്തെങ്കിലെ തീ കെട്ടുപോകരുത്. എന്തുകൊണ്ടാണെന്നറിയോ? ഈ തീ എവിടെ നിന്നാണ് വന്നത്? 9:24 ലേവ്യാപുസ്തകം 9:24, ഈ തീ ആദ്യം എവിടെ നിന്നാണ് വന്നത്? അവരാദ്യമായി യാഗമർപ്പിച്ചപ്പോൾ ആ യാഗം അവർ കത്തിച്ച തീയല്ല, സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നിട്ട് യാഗപീഠത്തെങ്കിലെ തീ കത്തിച്ചു, ആ യാഗമൃഗം ദഹിച്ചു. ദൈവം പിന്നീട് അവരോട് പറഞ്ഞു, ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കണം. അർത്ഥം നമുക്ക് തന്നെ മനസ്സിലായി കാണും. അവൻ വിലാപങ്ങളുടെ പുസ്തകത്തിൽ ക്രൂശിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു, അവൻ ഉയരത്തിൽ നിന്ന് അസ്ഥികളിലേക്ക് തീ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായവിധി തൻ്റെ പുത്രനു മേൽ ഒരു അഗ്നി പോലെ ഇറങ്ങി വന്നു. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? അവൻ ഉയരത്തിൽ നിന്ന് എൻ്റെ അസ്ഥികളിലേക്ക് തീ അയച്ചിരിക്കുന്നു. ആ യാഗമൃഗം ആദ്യമായിട്ട് യാഗപീഠത്തെങ്കിൽ ചാമ്പലാകുന്നത് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന തീ കൊണ്ടാണ്. പുരോഹിതന്മാരെന്നുള്ള നമ്മോട് ആവശ്യപ്പെട്ടു, ആ തീ ഇനിയും കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയേ, ഈ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ നമുക്ക് ആ തീയോടുള്ള ബന്ധമുണ്ട്. യാഗപീഠത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. ഇനി നമ്മെ സംബന്ധിച്ചുള്ള ഒരു ജോലിയുണ്ട്. എന്താണെന്നറിയാമോ? ഇത് കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഈ നേരം വെളുക്കുന്നത് വരെ ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. എനിക്കിതൊരു നല്ല പഠനമായിട്ട് തോന്നി. ഒരല്പസമയം സമയം കൂടുതലെടുത്ത് എടുക്കുവാനായിട്ട് കഴിയുന്നൊരു പഠനമായിട്ട് തോന്നി. എന്നാൽ ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പോകട്ടെ, വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഈ തീ അണയുമ്പോൾ ആ തീ കത്തിക്കാനാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ ഇപ്പം ട്രിച്ചിയിൽ നിന്ന് വന്നപ്പോൾ പകല് വെളിപ്പാട് പുസ്തകമാണ് ക്ലാസ് അവർക്ക് എടുത്തുകൊണ്ടിരുന്നത്. വെളിപ്പാട് പുസ്തകം എടുത്തപ്പോൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, പുനരുത്ഥാനം പ്രാപിച്ച കർത്താവിനെ കാണുന്നത് സഭയുടെ മധ്യത്തിലാണ്, 7 പൊൻനിലവിളക്കുകളുടെ നടുവിലാണ്. ഈ നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നടക്കുന്നു, മാറത്ത് പൊൻകൊച്ച കെട്ടി നിലയെങ്കിൽ ധരിച്ചുകൊണ്ട്. അവൻ എന്തിനാണ് നടക്കുന്നതെന്നറിയാമോ? ഓരോ വിളക്കിൻ്റെയും കരിന്തിരി മുറിച്ചു കളയാനാണ്, ഓരോ തിരികളും വീണ്ടും കത്തുവാനാണ്. ആ തങ്ക നിലവിളക്കുകൾ അവൻ്റെ സഭയാണ്, ആസിയയിലെ പൊൻനിലവിളക്കുകൾ. ആസിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ചേർന്നാണ്, ചേർന്നാണ്. ചെളിക്കുഴി എന്നാണ്. ആ ചെളിക്കുഴിയിൽ നിൽക്കുന്ന അവൻ്റെ വിളക്കുകളാണ് അവൻ്റെ സഭകൾ. ആ വിളക്കുകൾ പൊന്നുള്ള വിളക്കുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ചെളിക്കുണ്ടിലെ മാർസി പ്ലേസിൽ നിൽക്കുന്ന നിലവിളക്കുകളാണ് അവൻ്റെ സഭ. ഈ സഭ വെളിച്ചം കൊടുക്കുന്നില്ലെങ്കിൽ, അവ കത്തുന്നില്ലെങ്കിൽ ലോകത്തിൽ വെളിച്ചം ആരും കൊടുക്കില്ലേ? കർത്താവ് അല്ല ഇന്ന് വെളിച്ചം ഈ ലോകത്തിൻ്റെ. കർത്താവ് പറഞ്ഞ വാക്ക് ശരിക്ക് അപഗ്രഥിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിച്ചാൽ, ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാ. ആസ് ലോങ് ആസ് ഐ ആം ഇൻ ദിസ് വേൾഡ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ശിഷ്യന്മാരോട് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആ സഭയാണ് വാസ്തവത്തിൽ വെളിച്ചം, അവരാണ് വെളിച്ചം പകർത്തേണ്ടത്. എന്നാൽ പലപ്പോഴും എന്ത് സംഭവിക്കും? ആ കരിന്തിരികൾ വന്ന് ഈ വിളക്കുകളെ വെളിച്ചത്തെ മങ്ങുകയാണ്. എന്നാൽ അവൻ പുനരുദ്ധാനം പ്രാപിച്ചിട്ട് പുരോഹിതനായി ഇന്ന് അവൻ ചെയ്യുന്ന ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ, അവൻ ഈ കരിന്തിരികളെ മുറിച്ച് കളഞ്ഞ് അവൻ്റെ വിളക്കുകളെ വീണ്ടും കത്തിക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലും അത് തന്നെയാണ് ശ്രമിക്കുന്നത്. ഞാൻ വീണ്ടും അത് പഠിച്ചു നോക്കി. ഞാൻ ആ തിരികളെക്കുറിച്ച് തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു പ്രസംഗം അത് തന്നെ ചെയ്തിട്ടുണ്ട്, ഈ നിലവിളക്കിൻ്റെ തിരികളെക്കുറിച്ചൊക്കെ. അവിടെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളാണ് ആ തിരികൾ. വി ആർ ദ വിക്സ്. ആ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന തിരികളാണ് നമ്മൾ. ആ തിരികൾ കത്തണമെങ്കിൽ, ശരിയായിട്ട് വെളിച്ചം കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അത് എണ്ണയിൽ മുങ്ങിക്കിടക്കണം. ആത്മനിറവ് ആവശ്യമാണ്. ആത്മനിറവുണ്ടെങ്കിൽ ആ തിരിയുടെ ഒരു അഗ്രം മാത്രം മുകളിലോട്ടൊന്ന് പൊങ്ങിയിരുന്നാൽ മതി, അത് ആവശ്യമുള്ള വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കും. ആത്മാവിലാ നിറയപ്പെടുന്നവൻ സ്വയം അവിടെ കുഴിച്ചിടുകയാണ്. അവൻ അല്പം മാത്രം കത്തുവാൻ പുറത്തോട്ട് കാണിക്കുന്നു. എന്നാൽ അവിടെ ഒരു ദൈവദാസൻ ചൂണ്ടിക്കാണിച്ച പോലെ, ഇഫ് ദ വിക്സ് ഈസ് ടു ബി ഇൻ യൂസ് ഇറ്റ് ഷുഡ് ബി ബേൺഡ്, ഇഫ് ഇറ്റ് ഇസ് ബേൺഡ് ഇറ്റ് ഷുഡ് ബി ട്രിംഡ്. ഈ തിരികൾ ഉപയോഗപ്രദമായി മാറണമെങ്കിൽ അവ കത്തണം. അവ കത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ട്രിംഡ്, അവ മുറിക്കണം. അതിനാണ് പഴയ നിയമത്തിൽ ചവണകൾ ഉണ്ടാക്കുവാൻ പറഞ്ഞു. വീണ്ടും നിങ്ങൾ നിലവിളക്കിനെ കുറിച്ച് പഠിച്ചാൽ, ഈ ചവണകൾ കൊണ്ട് കരിഞ്ഞ അവിടെ മുറിച്ചിട്ട് നമ്മളാണ് എടുത്ത് കളയാനായിട്ട് പറയത്തുള്ളൂ. പഴയ നിമിത്തം പറഞ്ഞ എന്താണെന്നറിയാമോ? സ്വർണപാത്രത്തിൽ ആ മുറിച്ച കരിന്തിരി എടുത്തു വെക്കുകയാണ്. സ്വർണപാത്രത്തിൽ പുരോഹിതനോട് പറഞ്ഞു, ആ സ്വർണപാത്ര ദൈവം എടുത്തു പറഞ്ഞു, സ്വർണപാത്രവും ആ കത്രിയും സ്വർണക്കത്രികളും സ്നഫേഴ്സ് അതുപയോഗിച്ച് ആ കത്തിയ തിരികൾ മുറിച്ചത് ആ പാത്രത്തിൽ വെക്കാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? അവൻ്റെ ആലയത്തിൽ രാത്രി സമയം വെളിച്ചം കൊടുക്കുവാൻ കത്തിയിട്ടുള്ള ദൈവദാസന്മാർ, ദൈവമക്കളുടെ ആ കത്തിയ ചാർക്കോൾ പോർഷൻ ഉണ്ടല്ലോ, അതവൻ്റെ ആലയത്തിൽ അവൻ മറന്നു കളയുന്നില്ലേ? അവൻ മറന്നു കളയുന്നില്ലേ? വാസ്തവത്തിൽ ആ കവർ വിളക്ക് കർത്താവ് യേശുക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ ബദാം പൂക്കളും പുഷ്പങ്ങളും കൊണ്ട് അടുപ്പ് പണിയായി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു താലന്ത് സ്വർണം 90 pounds ഗോൾഡ് എടുത്തിട്ടേ, 90 pounds ഗോൾഡ് ഒരു കട്ട എടുത്തിട്ട് 7 ശാഖകളായിട്ട് അതിനെ ഫോർക്ക് ചെയ്യുക. നമ്മളാണ് എന്തോ ചെയ്യും, അതിനെ കൊണ്ടുവന്ന് ഉരുക്കി ശരിയാക്കി എടുക്കും. അങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, അടിച്ചുണ്ടാക്കണം. ഇറ്റ് ഷുഡ് ബി ബീറ്റൺ വർക്ക്. അവരെഴുതിരുന്നുകൊണ്ട് അടിച്ചടിച്ചടിച്ച് 7 ശാഖകൾ ഉണ്ടാക്കി. ബദാം പൂക്കളും പുഷ്പങ്ങളും അടിച്ചടിച്ചടിച്ചതിൽ നിന്നുണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കാനാണ് പറഞ്ഞു. ഒരു താലന്ത് 90 റാത്തിലുള്ള ഒരു സ്വർണ്ണക്കട്ടിയെടുത്ത് അടിച്ച് അതിനെ 7 ശിഖരങ്ങളാക്കി. ആ ശിഖരങ്ങളിൽ ഈ തിരികൾ നിൽക്കുകയാണ്, എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ബദാം പുഷ്പങ്ങളും പൂക്കളും ഈ വിളക്കും എന്തിനെ കാണിക്കുന്നു? കർത്താവിനെ കാണിക്കുന്നു. ഒരു സീസണിൽ ആദ്യം പൂക്കുന്ന പുഷ്പം ബദാം പുഷ്പമാണ്. He is the first fruit from that. പുനരുദ്ധാനം പ്രാപിച്ചപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനെയാണ് ആ ബദാം പുഷ്പങ്ങളും പൂക്കളും കാണിക്കുന്നത്. എന്നാൽ ദൈവം എടുത്തു പറഞ്ഞു, ആ തിരികൾ കത്തിക്കുമ്പോൾ അതിൻ്റെ വെളിച്ചം ഈ വിളക്കിൻ്റെ മേൽ വേണം വീഴാൻ. യെസ്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ. ആ തിരികൾ കത്തിയാൽ അതിൻ്റെ വെളിച്ചം ഈ തണ്ടിന്മേൽ വീഴണം. എന്തിനാണ് അത് പറഞ്ഞത്? ഞാൻ പ്രകാശം കൊടുത്താൽ, നിങ്ങൾ പ്രകാശം കൊടുത്താൽ, കർത്താവായ യേശു ക്രിസ്തുവായിരിക്കണം ഉയർന്നു കാണേണ്ടത്, ആ വിളക്കായിരിക്കണം എടുത്തു കാണിക്കേണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർത്തു നോക്കിയേ, നമ്മൾ ആ പ്രകാശം കൊടുക്കുന്ന തിരികളാണ്. ആ തിരികൾ ഉപയോഗിക്കണമെങ്കിൽ അത് കത്തണം. അത് കത്താൻ വേണ്ടിയുള്ള ശുശ്രൂഷയിലാണ് കർത്താവ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ യഹോയുടെ ഉത്സവങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ അത് എടുത്തതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എപ്പോഴാണ് ആരംഭിച്ചത്? അവൻ്റെ പുനരുത്ഥാന ശേഷം മാത്രമാണ്. ഇബ്രായ ലേഖനത്തിൽ പറയുന്നു, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകിയില്ലായിരുന്നു. യഹൂദ ഗോത്രത്തിൽ നിന്നല്ലോ അവൻ ജനിച്ചത്. ആ ഗോത്രത്തോട് പൗരോഹിത്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലേ? ലേവി ഗോത്രമാണ് ഈ ലോകത്തിൽ യാഗമർപ്പിച്ചത്. കർത്താവ് ലേവി ഗോത്രത്തിലല്ല, കർത്താവ് യഹൂദ ഗോത്രത്തിലാണ് ജനിച്ചത്. യഹൂദ ഗോത്രത്തിൽ ജനിച്ച കർത്താവ് ഈ ലോകത്തിൽ വെച്ച് ഒരിക്കൽ പോലും ഒരു പുരോഹിതനായിട്ട് അവൻ ആക്ട് ചെയ്തിട്ടില്ല, അവൻ പ്രവർത്തിച്ചിട്ടില്ല, ദേവാലയത്തിൽ കടന്നുപോയി ആ ശുശ്രൂഷയെ നിർവഹിച്ചിട്ടില്ല. എന്നാൽ അവൻ്റെ പുനരുദ്ധാന ശേഷം അവൻ പുരോഹിതനായി. അവൻ ഈ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനാകെയില്ലായിരുന്നു. അവൻ്റെ പൗരോഹിത്യം ഇനി ആർക്കു വേണ്ടിയാണ്? ലോകത്തിനു വേണ്ടിയല്ലേ, അവൻ്റെ ജനത്തിന് വേണ്ടിയാണ്. ഇതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. അവൻ്റെ അവസാന മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാൻ 17 അവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്ന, പിതാവേ ഞാൻ ലോകത്തിനു വേണ്ടിയല്ല, ഞാൻ ഇവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിനു വേണ്ടിയല്ലേ? ഒരു പാപി രക്ഷിക്കപ്പെടാൻ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഇന്ന് അവൻ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ജനത്തിന് വേണ്ടിയാണ്. ഈ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പദവി. ഇസ്രയേലിൻ്റെ മഹാപുരോഹിതൻ അന്തർമന്ദിരത്തിലേക്ക് കയറുകയാണ്. അവൻ്റെ മാർവിൽ 12 ആ പേരുകൾ വഹിച്ചുകൊണ്ട്, അവൻ്റെ തോളിൽ 2 ആ പേരുകൾ 12 ഗോത്രത്തിൻ്റെ പേരെഴുതിക്കൊണ്ട്, യഹോവയ്ക്ക് വിശുദ്ധി എന്ന് നെറ്റിപ്പട്ടത്തിൽ എഴുതിക്കൊണ്ട്, ആ ക്രൗൺ ധരിച്ചുകൊണ്ട്, ഈ പേരുകൾ മാർവിലും തോളിലും വഹിച്ചുകൊണ്ട് ഈ മഹാപുരോഹിതൻ അകത്തോട്ടങ്ങ് പോവുകയാണ്. ജനത്തിന് കാണാൻ കഴിയുന്നില്ല. അവൻ അകത്തുനിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അവൻ ശുശ്രൂഷിക്കുന്നത് അവൻ്റെ ജനത്തിന് വേണ്ടിയാണ്. അവൻ പ്രതികരിക്കുന്ന ജനത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പൊരുളാണ് കർത്താവ് ഇന്ന് കൈപ്പണിയല്ലാത്ത വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ മാർവിൽ നമ്മുടെ പേരുണ്ട്, അവൻ്റെ തോളിൽ നമ്മുടെ പേരുണ്ട്. അവൻ്റെ സ്നേഹവും അവൻ്റെ ശക്തിയും നമുക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മഹാപൗരോഹിതനായി ശുശ്രൂഷിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അവൻ്റെ പുനരുദ്ധാന ശേഷമാണ് അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചതെങ്കിൽ അവൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യത്തെ ജോലി എന്തായിരുന്നു എന്ന് പറയാം? അവൻ്റെ മഹാപൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ ജോലി ഞാൻ പറയട്ടെ എന്തായിരുന്നെന്ന്? ശിഷ്യന്മാരുടെ ഹൃദയത്തെ കത്തിക്കുകയായിരുന്നു. അവൻ ചെയ്ത ശുശ്രൂഷ ഏതാ? അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ വാസ്തവത്തിൽ പ്രധാന ഘടകം അത് തന്നെയാണ്. നമ്മൾ എമൗസിലേക്ക് ശിഷ്യന്മാരോട് ചേർന്ന് അവൻ നടന്നു. ലൂക്കോസ് 24:32 അവൻ പറയുന്നത് നമ്മൾക്കറിയാം. അവൻ ചേർന്ന് നടന്നിട്ട് തിരുവചനത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരുന്ന ഒക്കെ വ്യാഖ്യാനിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഈ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവും വ്യാഖ്യാനിച്ചു കൊടുത്തു കാണും. മോശ തന്നെക്കുറിച്ച് എഴുതിയ ഭാഗമല്ല ഇത്. മോശ തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ അവർക്ക് വർണ്ണിച്ചു കൊടുത്തു. ശിഷ്യന്മാരാണ്. അവർ യെരുശലേമിൽ നിന്ന് ക്രൂശിൻ്റെ ചോട്ടിൽ നിന്ന് 7 മൈൽ ദൂരെ പോയി. എമൗസ് 7 മൈലാണ്. നമുക്കൊന്ന് ആലോചിച്ച് ചോദിക്കാൻ നടന്നാണ് പോകുന്നത്. 7 മൈൽ നടന്നവർ പോയി. ക്ഷീണിച്ചവർ, വളരെ ക്ഷീണിച്ചു. പക്ഷേങ്കിൽ അവിടെ വെച്ച് അവരുടെ ഉള്ളം അവൻ കത്തിച്ചു. അവർ തന്നെ പറയുന്നുണ്ട് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളം കത്തി. പിന്നീട് എന്താ സംഭവിച്ചത്? അവരവിടെ താമസിക്കുന്നില്ല, രാവിലെ പോകാമെന്ന് പറഞ്ഞില്ലേ? ആ രാത്രിയിൽ വീണ്ടും 7 മൈൽ അവർ തിരിച്ച് നടന്നു. 14 മൈൽ അന്ന് രാത്രിയിൽ അന്ന് ദിവസം നടന്നു. എന്തുകൊണ്ടാണ് നടന്നത്? അവരുടെ ഉള്ളം കർത്താവ് കത്തിച്ചു. അവരുടെ ഉള്ളം കത്തിച്ചു. ക്രിസ്ത്യ ശുശ്രൂഷയിൽ വാസ്തവത്തിൽ ക്ഷീണം സംഭവിക്കുന്നപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഉള്ളം തണുക്കുമ്പോഴാണ്. നമ്മുടെ ഉള്ളം കത്തുന്നെങ്കിൽ, നമ്മൾ യാക്കോവിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, വൃദ്ധനായി, പടുവൃദ്ധനായി കൂനി അവിടെ ഇരിക്കുകയാണ്, ക്ഷീണിതനായി, വളരെ ബലഹീനനായി ഇരിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ കാതിലൊരു ശബ്ദം കേട്ടു, തൻ്റെ മകൻ യോസെഫ് ജീവിക്കുന്നു. നമ്മൾ വായിക്കുന്നു അവന് ചൈതന്യം വന്നു, അവൻ ഓജസ് വന്നു, അവൻ ചാടി എഴുന്നേക്കാണ്. യാക്കോബ് മതി മതി, എനിക്ക് കാണണം, എൻ്റെ മകനെ കാണണം. അവനവിടെ എഴുന്നേറ്റ് രഥങ്ങളിൽ കയറി യാത്ര ചെയ്യുകയാണ് ക്ഷീണിതനായ യാക്കോബ്. കർത്താവ് എന്തിനാണ് നമുക്ക് പ്രത്യാശ തന്നിരിക്കുന്നത്? നമ്മളെ കത്തിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഹൃദയത്തെ അവൻ കത്തിക്കുകയാണ്. വീണ്ടും അടുത്തുപോയി, പത്രോസിൻ്റെ അടുക്ക ചെന്നു. കർത്താവ് അടുത്ത് ചെന്നിട്ട് എന്താ ചെയ്തത്? അവന് വേണ്ടി ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി, മീനെയൊക്കെ ചുട്ടെടുത്തിട്ട് ആ തീയുടെ അടുക്കൽ വെച്ച് അവനെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. പത്രോസിൻ്റെ ഉള്ളം ഉരുകി ഉരുകി. നീ എല്ലാം അറിയുന്ന കർത്താവേ, തോമസ് ഞാൻ അവനെ കൈയിട്ട് നോക്കാതെ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞു. അവൻ്റെ അടുക്കൽ ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തോമസ് എന്നാ പറയുന്നേ? എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ആ ശിഷ്യന്മാരുടെ എല്ലാം ഉള്ളം കത്തി. അവരെ വാസ്തവത്തിൽ ലോകത്തിൻ്റെ അറ്റത്തോളം പോകുവാൻ, കഷ്ടതകൾ സഹിപ്പാൻ ഒരിക്കൽ വലയെടുത്തു പോയ പത്രോസ് ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ അവനെ ക്രൂശിക്കാൻ റോമക്കാർ പിടിച്ചപ്പം പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ പാദം ചുംബിച്ച് മരിക്കണം, എന്നെ തലകീഴായിട്ട് ക്രൂശിക്കാൻ പറഞ്ഞു. അവൻ്റെ യജമാനോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിൽ കത്തി. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഇന്ന് പുരോഹിതനായി നമ്മോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ നമ്മുടെ ഉള്ളത്തെ കത്തിക്കുകയാണ്. നമ്മുടെ ആന്തരികാത്മാവിന് ക്ഷീണം സംഭവിച്ചാൽ, മയങ്ങിപ്പോയാൽ, ഉറങ്ങിപ്പോയാൽ, നമ്മൾ വാസ്തവത്തിൽ ആത്മീകമായി വളരെ ക്ഷീണം നമുക്കുണ്ടാകും. ശാരീരികമായി നമുക്ക് ക്ഷീണമുണ്ടെങ്കിലും ആത്മീകമായി നമുക്ക് വാസ്തവത്തിൽ ആ ഉണർവുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ആ സ്നേഹം കത്തുന്നുണ്ടെങ്കിൽ, നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് കഷ്ടങ്ങൾ സഹിപ്പാനും പലതും അനുഭവിപ്പാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇവിടെ നമ്മോടുള്ള ബന്ധത്തിൽ അതെടുത്തു പറഞ്ഞു. യാഗപീഠത്തെങ്കിൽ കത്തിയതി കെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കണം. പുരോഹിതന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ ജോലിയാണ്. ഞാൻ ഇനിയൊന്ന് ചോദിക്കട്ടെ, ഇത് കത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്താ? ദൈവം കർത്താവ് എടുത്തു പറഞ്ഞു അതിൻ്റെ 12-ാം വാക്യം, യാഗപീഠത്തിൽ തീകെട്ട് പോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച്, അതിന്മേൽ വിറക് കത്തിക്കണം. ഹി ഷാൽ ബേൺ ദ വുഡ് എവറി മോർണിംഗ്. പ്രഭാതത്തിൽ അത് കത്തിക്കാൻ ആവശ്യപ്പെട്ടു. മഞ്ഞ പെറുക്കാൻ പറഞ്ഞപ്പോൾ എപ്പം പെറുക്കാനാണ് പറഞ്ഞത്? രാവിലെ പെറുക്കാൻ പറഞ്ഞു. എങ്ങനെയാണെന്നറിയാമോ? രാവിലെ കത്തുന്ന ആ ജ്വാല സന്ധ്യയോടടുക്കുമ്പോഴും ആ ജ്വാല ഹൃദയത്തിൽ നിൽക്കുകയാണ്. വിറകിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്നത്തെ ഒരു പ്രവണത ഇവിടെയല്ല, ലോകത്തിൽ എവിടെ ചെന്നാലും ശ്രദ്ധിച്ച് നോക്കിയാൽ, ഞായറാഴ്ച ഒരു ദിവസം യോഗത്തിന് പോയി ശബ്ദത്തെ അടയുകയാണ്. കഴിഞ്ഞൊരു ദിവസം മീറ്റിംഗ് എടുത്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി, അവർക്കൊരു പേര് സ്പിരിച്വൽ ടൂറിസ്റ്റ്. അവരെ ഒരു ഞായറാഴ്ച വന്നിട്ട് ഒരു ടൂറിസ്റ്റിനെ പോലെ അവിടെയൊക്കെ കണ്ടേച്ചൊക്കെ പോകും, പിന്നെ അടുത്ത ഞായറാഴ്ച വരികയുള്ളൂ. വാസ്തവത്തിൽ വിറകിട്ട് കൊടുക്കണം, കത്ത് വിറകിട്ട് കൊടുക്കണം. ജ്വാല ആ ഹൃദയത്തിൽ കത്തണം. ദൈവത്തിൻ്റെ വചനം ആ ശിഷ്യന്മാരുടെ ഹൃദയം നോക്കിയേ, അവരുടെ ഹൃദയം കത്തിയത് വാസ്തവത്തിൽ ആ വചനം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോഴാണ്, ആ വചനത്തെ പഠിച്ചപ്പോഴാണ്, തന്നെക്കുറിച്ചുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് അവരത് കത്തുവാനായിട്ട് തുടങ്ങിയത്. ഇവിടെയും പുരോഹിതൻ എന്നുള്ള നിലയിൽ ഇവിടെ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ ഉപദേശം, ഉഷസതോറും വിറകെടുക്കണം. നമ്മൾ വിറകിട്ട് കൊടുക്കണം. നമ്മുടെ ജോലിയാണ്. നമ്മൾ എത്ര ആത്മീയരാണെങ്കിലും നമ്മൾ ക്ഷീണിച്ചു പോകും. നമ്മളെ വചനത്തിൻ്റെ ധ്യാനം, നമുക്ക് ആ പഠനമാണ് വാസ്തവത്തിൽ നമ്മളെ കത്തി ജ്വലിപ്പിക്കുന്നവരാക്കി നിർത്തുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 39:3 എന്നെടുത്താട്ടെ, ഒന്ന് വായിച്ചു നോക്കിയേ. സങ്കീർത്തനം 39:3 വാക്യം, Psalms 39:3, 39:3 വാക്യം. എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. എപ്പോഴാ ധ്യാനം? വചനത്തെക്കുറിച്ചുള്ള ധ്യാനം. വചനമാണ് ധ്യാനിക്കുന്നത്. വചനം ധ്യാനിച്ചപ്പോൾ തീ കത്തി. എമോസിലൊക്കെ ശിഷ്യന്മാർക്ക് കർത്താവ് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു. നമ്മൾ യൂദയുടെ ലേഖനം കഴിഞ്ഞ ദിവസം വളരെ ഹൃദയത്തെ ഭരിച്ചൊരു വേദഭാഗമാണ്. ഞാൻ ആ ഭാഗം പഠിച്ച് ഒരു ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പോലെ പ്രിപ്പയർ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ അത് ഓടി വന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ. യൂദയുടെ ലേഖനം അവിടെ 4 കാര്യങ്ങൾ നമ്മോട് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. 20-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും, 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, 3, നിത്യജീവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട്, 4, ദൈവസ്നേഹത്തെ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളു. 4 കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. 1 പറഞ്ഞത്, നിങ്ങളെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. ഈ ആത്മീയവർദ്ധന വരുന്നത് എങ്ങനെയാണ്? Apostles 2:32 നോക്കിയാട്ടെ. പൗലോസ് ആ വിശുദ്ധന്മാരെ പരമേൽപ്പിക്കുമ്പോൾ പൗലോസ് എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് ആത്മീയ വർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തണം. ആത്മീയവർദ്ധന വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മീയവർദ്ധന വരുത്തുന്നു. യൂദയുടെ ലേഖനത്തിൽ 4 കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ, ഈ ലോകമൊക്കെ തെറ്റിപ്പോകും, ലോകമൊക്കെ ഇങ്ങനെയൊക്കെ ആകും, പക്ഷെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആത്മീയവർദ്ധന വരുത്തണം. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ ഉള്ളം കത്തുന്നത് ദൈവത്തിൻ്റെ വചനത്താലാണ്. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത് ആ വിറകിട്ട് കൊടുക്കുകയാണ്. ആ വിറകിട്ട് കൊടുക്കുമ്പോൾ അത് കത്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയം കത്തി ജ്വലിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. Romans 12:11 നോക്കിയാട്ടെ. Romans 12:11. Fervent in spirit or burning in spirit or being aglow in spirit. കർത്താവിനെ സേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്തൊരു പഠനമാണെന്നറിയോ ഈ 12-ാം അധ്യായം. 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 1 നമ്മൾ വായിക്കുന്നു, നമ്മുടെ ശരീരങ്ങളെ അർപ്പിച്ചു കൊടുക്കണം. 2 ആവശ്യപ്പെട്ടു. 3-ാം വാക്യത്തിൽ ഭാവിക്കേണ്ടതിനു മീതെ ഭാവിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സോളിൻ്റെ സോബണ്ടിയാണ്, സുബോധമായ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുമ്പോൾ എടുത്തു പറഞ്ഞു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ സുബോധമാകും വണ്ണം ശുശ്രൂഷിക്കണം. ദറ്റ് ഈസ് ഇൻ റിലേഷൻ ടു അവർ സോൾ. നമ്മുടെ മനസ്സിനുള്ള ബന്ധത്തിലാണ്. അപ്പം എനിക്ക് തന്നെ തോന്നുന്നത് ഞാൻ ഇച്ചിരി വലിയ ആളാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഞാൻ ഭാവിച്ചാൽ ദൈവസേനയിൽ അത് സുബോധക്കേടാണ്. ഇനിയും 2, എനിക്കുള്ളതുപോലെ ഞാൻ ഭാവിക്കാതിരുന്നാലും അത് സുബോധക്കേടാണ്. സോബർനിറ്റി എന്ന് പറയുമ്പോൾ സുബോധമായ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതിൽ ഞാൻ ബോധവാനായിട്ടിരിക്കുക. ദൈവം എന്നെ ചില കൃപകൾ തന്നിട്ടുണ്ട്, ഞാൻ അത് ബോധവാനായിരിക്കണം. ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് മീ. അതിനെ കുറച്ച് ഞാൻ ചിന്തിച്ചാലും അതിനെക്കാട്ടിൽ കൂട്ടം ചിന്തിച്ചാലും സുബോധക്കേടാണ്. അതെൻ്റെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ റോമർ 12 നമ്മൾ പഠിക്കുമ്പോൾ, ഒന്ന്, ശരീരത്തെ ദൈവത്തിന് അർപ്പിക്കണം ജീവനുള്ള യാഗമായി. രണ്ട്, മനസ്സ് സുബോധമായുള്ള ശുശ്രൂഷ കൊടുക്കണം. മൂന്ന്, നമ്മളിപ്പം 11 വാക്യത്തിൽ വായിച്ചു, നമ്മുടെ ആത്മാവ് എങ്ങനെയായിരിക്കണം? കത്തുന്നതായിരിക്കണം. അവർ ബോഡി, അവർ സോൾ ആൻഡ് അവർ സ്പിരിറ്റ്. മൂന്ന് കാര്യം അവിടെ എടുത്തു പറയുന്നു. അവിടെ എടുത്തു പറയുമ്പോൾ അതി പ്രധാനമാണ്, നമ്മുടെ സ്പിരിറ്റ് ഫെർമൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ബേണിങ്. നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അപ്പല്ലോസിനെ കുറിച്ചൊക്കെ വായിക്കുന്നുണ്ട്. അപ്പല്ലോസൊക്കെ ഈ വലിയ പരിജ്ഞാനമില്ലായിരുന്നു. അപ്പല്ലോസ് വചനത്തിൽ വായിച്ചാൽ തന്നെ നമുക്കറിയാം, അവന് വാക്വൈഭവമുള്ളവനായിരുന്നു, അവന് വലിയ പരിജ്ഞാനമില്ല. കർത്താവിനെ കുറിച്ച്, കർത്താവിൻ്റെ വഴിയൊന്നും ശരിക്കൊന്നും അറിയത്തില്ല. പക്ഷെ അപ്പല്ലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതന്നെ, അവൻ ആത്മാവിൽ എരിവുള്ളവനായിരുന്നു, അവൻ ജ്വലിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് അവന് കിട്ടിയ വെളിച്ചം കൊണ്ടൊക്കെ പുള്ളി അങ്ങ് പ്രവർത്തിക്കുകയാണ്. അവനെയാണ് അക്വിലാസും പ്രിസ്കില്ലയും വീട്ടിൽ ചേർത്തിട്ട് ദൈവത്തിൻ്റെ വഴികളെ വളരെ സൂക്ഷ്മതയോടെ അവന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് പ്രയോജനപ്പെട്ടതിൻ്റെ കാരണം എന്നാ? അവൻ എരിവുള്ളവനായിരുന്നു. പൗലോസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് എന്തിനാ? ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എന്തിനാണെന്നറിയാമോ? അവൻ അറിഞ്ഞതിനകത്ത് അവൻ ആരായിരുന്നു? എരിവുള്ളവനായിരുന്നു, എരിവുള്ളവനായിരുന്നു. പത്രോസ് രേഖപ്പെടുത്തിയപ്പോൾ രേഖപ്പെടുത്തി, നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യം, വിശ്വാസത്തോടെ വീര്യം, വീര്യത്തോടെ ഇന്ദ്രിയേയും ഇന്ദ്രിയടത്തോടെ പരിജ്ഞാനം, ഇങ്ങനെ ഇത് കൂട്ടിക്കൊള്ളണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷ്ഫലന്മാരായി പോകുന്ന പറഞ്ഞ്, യു വിൽ ബിക്കം ബാരൻ, അൺഫ്രൂട്ട്ഫുൾ. അപ്പോൾ ഫ്രൂട്ട്ഫുള്ളായി മാറണമെങ്കിൽ വിശ്വാസം നമുക്കുണ്ട്. ശരിയാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത് വേണ്ടി എന്താണെന്നറിയാമോ? ഫെർവൻറ്റ്, എരിവ്. ഇന്നിതാണ് നഷ്ടപ്പെട്ടു പോയത്. ഇതാണ് നഷ്ടപ്പെട്ടു പോയത്. ശരിയായ വിശ്വാസം അറിയാം, പക്ഷെങ്കിൽ എന്തില്ലേ? എരിവില്ലേ? ആ രക്ഷിക്കപ്പെട്ടേ രക്ഷിക്കപ്പെടട്ടെ, നരകത്തിൽ പോകുന്നു നരകത്തിൽ പോട്ടെ, എനിക്കെൻ്റെ കാര്യം, യാതൊരു എരിവുമില്ലേ? അവൻ്റെ സഹജീവികളോടോ അവൻ്റെ സഹപാഠികളോടോ യാതൊരു എമോഷനുമില്ലേ? വി ഷുഡ് ബി ഫെർവൻറ്റ് ഇൻ സ്പിരിറ്റ്. ഇവിടെ അത് തന്നെയാണ് പുരോഹിതന്മാരുള്ള ബന്ധത്തിൽ ദൈവം എടുത്തു പറഞ്ഞ കാര്യം. ഈ യാഗപീഠത്തിങ്കിൽ തീ കെട്ടുപോകരുത്. ഇവിടെ ഈ തീയോടുള്ള ബന്ധത്തിൽ ഏതായാലും നിങ്ങൾ സീരിയസ് ബൈബിൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാൻ പറയട്ടെ, അന്യാഗ്നി കത്തിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചെടുക്കാം. അന്യാഗ്നി കത്തിച്ചു, അവിടെ അന്യാഗ്നി കത്തിച്ചു. അവരെ എന്ത് ചെയ്തു? നാദാബും അബിഹുവും ദൈവം അവരെ കൊന്നുകളഞ്ഞു, കൊന്നുകളഞ്ഞു. ദൈവത്തിൻ്റെ ആലയത്തിൽ കത്തിക്കേണ്ട തീ എന്താണെന്നറിയാമോ? യാഗപീഠത്തെങ്കിൽ കത്തിയ തീയാണ്, ക്രൂശാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്ത പോലെ ആരാധന എന്ന് പറയുന്നത് തൻ്റെ പുത്രനെക്കുറിച്ചുള്ളതാണ്, അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അന്യാഗ്നി കത്തിച്ചവനെ അവിടെ കൊന്നുകളഞ്ഞ ദൈവം, ദൈവം നമുക്കൊരു പാഠം തരികയാണ്. വേറെ ഒരു തീയും അവിടെ കത്തിക്കുവാൻ ദൈവം അനുവദിച്ചില്ലേ? യാഗപീഠത്തിൻ്റെ തീയാണ് അവിടെ കത്തേണ്ടത്, യാഗപീഠത്തിൻ്റെ തീയാണ് അവിടെ എരിയേണ്ടത്, അവിടെ ദൈവം കത്തിച്ച ജ്വാലയാണ് അവിടെ കത്തേണ്ടത്. ഈ പുറത്താണ് യാഗപീഠം ഇരിക്കുന്നത്, പുറത്ത്. അതായത് സമാപനം കൂടാരം പഠിക്കുമ്പോൾ പുറത്ത് പ്രാകാരത്തിൽ, അല്ലെങ്കിൽ കോർട്ടിലാണ് ഇവിടെ ഇരിക്കുന്നത്. അവിടെയാണ് ആ തീ കത്തിയിരിക്കുന്നത്. എന്നാൽ ദേവാലയത്തിൻ്റെ അകത്താണ് സുഗന്ധധൂപപീഠം, അവിടെയാണ് സൗരഭ്യം കരയിട്ടേണ്ടത്. ഈ യാഗപീഠത്തെങ്കിലും തീയും കൊണ്ടാണ് പുരോഹിതൻ അകത്ത് കിടക്കുന്നത്. അവൻ അകത്ത് കിടന്ന് കത്തിക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ചിലപ്പോഴൊക്കെ ആരാധനയ്ക്ക് പോയാൽ യാതൊരു സൗരഭ്യവുമില്ലേ, യാതൊരു സുഗന്ധവുമില്ലേ? അതിന് കാരണം എന്നാണെന്നറിയാമോ? ഇത് കത്തിച്ചിട്ടില്ല ആരും, ആരും കത്തിച്ചിട്ടില്ലേ? അവിടെ നിന്നുള്ള തീ, ആഗപീഠത്തിങ്ങൾ കത്തിയ തീ, ക്രൂശിൻ്റെ ആ ചിന്തകൾ ഹൃദയത്തിൽ ഉരുകിയിട്ടുണ്ടെങ്കിൽ, കത്തിയിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ മതി ആ തീയും കൊണ്ട് അകത്ത് കയറിയാൽ അവിടെ ആ സൗരഭ്യം പരക്കും. ആ പഴയ നിയമ സമാഗമ കൂടാരത്തിൽ ദൈവം പാഠം പഠിപ്പിക്കുകയാണ്. ആരാധിക്കുവാൻ പുരോഹിതന്മാർ കടത്തു വരുന്നിടത്ത് സുഗന്ധം വീശുന്നത് യാഗപീഠത്തിലെ പുറത്തുള്ള യാഗപീഠത്തിൽ, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന തീ എടുത്തുകൊണ്ട് വന്ന് കത്തിക്കുമ്പോഴാണ് അവിടെ സുഗന്ധം വീശുന്നത്. ആ തീയും കൊണ്ടൊന്നും അവിടെ വന്നിട്ടില്ലെങ്കിലോ, കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരിക്കും, പക്ഷെ അവിടെ സൗരഭ്യമൊന്നും കാണത്തില്ലേ? ഇന്ന് പലപ്പോഴും ആരാധന വാസ്തവത്തിൽ ഒരു സൗരഭ്യമില്ലാതായി പോകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ധ്യാനിക്കുവാൻ നേരമില്ല, ദൈവസന്നിധിയിരിപ്പാൻ നേരമില്ല. സങ്കീർത്തനകാരൻ പറഞ്ഞ പോലെ, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ അവിടുത്ത് സംസാരിക്കും. ദൈവക്കളോട് ഞാൻ പറയട്ടെ, എൻ്റെ ആഴത്തെ സ്പർശിക്കാത്തൊരു കാര്യം വേറെ ഒരുവൻ്റെ ആഴത്തെ സ്പർശിക്കത്തില്ലേ? വചനത്തിലൊരു വാക്യമുണ്ട്, ആഴിയാഴിയെ വിളിക്കുന്നു, ദ ഡീപ് കോൾ ഓഫ് ദ ഡീപ്. എൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയത്, എന്നെ സ്പർശിച്ചത്, ഞാൻ ആസ്വദിച്ചത്, അത് മാത്രമേ മറ്റൊരുത്തൻ ആസ്വാദ്യകരമായി എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. എന്നെ സ്പർശിച്ചിട്ടുണ്ടെങ്കിലേ മറ്റൊരുത്തനെ സ്പർശിക്കുവാൻ ഇടയാകത്തുള്ളൂ. എൻ്റെ ആത്മീയ നിലവാരമേ മറ്റൊരുത്തൻ്റെ ആത്മ നിലവാരത്തെ സ്പർശിക്കുവാൻ കഴിയുള്ളൂ. ആഴിയാഴിയെ വിളിക്കുന്നു, ദ ഡീപ് കോൾ ഓഫ് ദ ഡീപ്. ഉപരിതലമായ യാതൊന്നും വാസ്തവത്തിൽ ആത്മീയവർത്തനയ്ക്ക് ഉതകുന്നില്ലേ? ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നതാണ് ആഴിയെ ഉണർത്തുന്നതും ആഴിയെ വിളിക്കുന്നതും. ദൈവത്തിൻ്റെ വചനത്തിൽ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ എല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇന്നും ആഗ്രഹിക്കുന്നു. അവൻ്റെ ജനം കത്തണം, അവൻ്റെ ജനം ജ്വലിക്കണം, അവൻ്റെ ജനം പ്രകാശം പരത്തണം. അതിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ ദൗത്യത്തിൽ അവൻ ഏർപ്പെട്ടിരിക്കുകയാണ്. അവനൊരു പുരോഹിതനായി, മഹാപുരോഹിതനായി അവൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ വസിക്കുകയാണ്. ആ കരിന്തിരികളെ അവൻ മുറിച്ചു കളഞ്ഞ് ആ വിളക്കൾ വീണ്ടും ശോഭിക്കുവാൻ അവൻ പരിശ്രമിക്കുകയാണ്. ഏഴ് സഭയുടെ നടുക്ക് നടക്കുമ്പോൾ അവയുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നിനക്കുള്ള കുറവ് ഇന്നതാണ്, നീ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് കർത്താവ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നമുക്ക് സന്ധ്യയിൽ ഒരു തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവിനെ കുറിച്ചുള്ളത് എൻ്റെ ഉള്ളത്തിൽ വാസ്തവത്തിൽ കത്തട്ടെ. അവനെക്കുറിച്ചുള്ളതൊക്കെ പഠിക്കാനായിട്ട് ഞാനൊരു തീരുമാനമെടുക്കുക. കുറേശ്ശെ കുറേശ്ശെ അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം എല്ലാം കൂടെ ഒന്നിച്ച് തരില്ല. കുറേശ്ശെ കുറേശ്ശെ ഞാൻ മനസ്സിലാകുമ്പോൾ എൻ്റെ ഉള്ളൻ കർത്താവിനെക്കുറിച്ച് കൂടുതലായിട്ട് വാസ്തവത്തിൽ സ്നേഹിക്കുവാനും കത്തുവാനും ജ്വലിക്കുവാനും ഇടയായിത്തീരും. ഞാനൊരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തീരുമാനം ഇടയായിട്ട് തീരും. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് നോക്കാം. ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞു, അതിൻ്റെ 9 വാക്യം വന്നപ്പോൾ, ഹോമയാഗം രാത്രി മുഴുവൻ ഉഷസ് വരെ യാഗപീഠത്തിൻ്റെ പിറകും മേലിരിക്കണം. 12 വാക്യത്തിൽ വന്നപ്പോൾ, ഉഷസ് തോറും അതിന്മീതെ വിറക് കത്തിക്കണം. രാത്രി മുഴുവൻ ഇരിക്കണം, ഉഷസിൽ അത് കത്തിക്കണം, രാത്രിയും പകലും അത് കത്തിക്കണം. രാത്രിയും പകലും അത് കത്തിക്കൊണ്ടിരിക്കും. അത് കെട്ടുപോകാനായിട്ട് പാടില്ല. പുരോഹിതന്മാരുടെ ഏറ്റവും വലിയ ജോലിയാണ് അത് കെട്ടുപോകാതെ അതിരിക്കേണ്ടത്. അതിന്മീതെ സമാധാന യാഗങ്ങളെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ അത് ശ്രദ്ധിക്കണം. അവിടെ നോക്കുക, അവിടെ ഹോമയാഗം അടുക്കി വെക്കണം. നമ്മളിപ്പോൾ പഠിച്ചതേയുള്ളു, അടുക്കി വെക്കണം. ഏതാനും യാഗപീഠത്തിങ്ങൾ തീ കത്തിക്കൊണ്ടിരിക്കുക, നമ്മൾ ഓർക്കണം വലിയ യാഗപീഠമാണ്. 5 ക്യൂബിറ്റാണ്, 5 ക്യൂബിറ്റ് ഉള്ള വലിയ യാഗപീഠമാണ്. ഇതിനകത്ത് തീ ഇങ്ങനെ കത്തുകയാണ്, കത്തി ജ്വലിക്കുകയാണ്. അതിനകത്തോട്ട് കർത്താവ് പറഞ്ഞു അത് കെട്ടുപോകാനും പാടില്ല, ഈ കഷണങ്ങളൊക്കെ അടുക്കി അടുക്കി വെക്കണം. ക്രമീകരണമായി ആ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ കൊണ്ടുവരാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും വിധത്തിൽ വാരിയിടുകയല്ല, അത് ക്രമീകരിക്കപ്പെട്ട വിധത്തിൽ പുരോഹിതൻ്റെ ശുശ്രൂഷകൾ അവിടെ ആവശ്യപ്പെടുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇവിടെ പ്രായോഗികമായ വശത്തിൽ ഒരു കാര്യം കൂടെ ഇവിടെ നിന്ന് പുരോഹിതനുള്ള ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കട്ടെ. അവിടെ 10 വാക്യം, പുരോഹിതൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച്, പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട കൊണ്ട് തന്നെ നഗ്നത മറച്ച് യാഗപീഠത്തിന്മേൽ ഹോമയാഗം ദഹിച്ചുണ്ടായി വണ്ണീരെടുത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്തിലിടയണം. ഈ യാഗപീഠത്തോട് അവൻ അടുക്കുമ്പോൾ ദൈവം എടുത്തു പറഞ്ഞു, അതിൻ്റെ 10 വാക്യത്തിലെ, അവന് ലിനൻ ഗാർമെൻ്റ് എന്നുള്ളതാണ് പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം. വെളുത്ത വസ്ത്രമാണ്, വെള്ള വസ്ത്രം. അപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? അവൻ്റെ കാൽച്ചട്ട അല്ലെങ്കിൽ അവൻ ഉപയോഗിക്കുന്ന അകത്തുപയോഗിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അതുപോലും വെള്ളയായിരിക്കണം. ആരും കാണുന്നില്ല ഒന്നും. അങ്ങനെ നിറത്തെക്കുറിച്ച് ദൈവം ശ്രദ്ധാലുവായിരുന്നു. അവൻ്റെ അകത്തുള്ള കാൽച്ചട്ട പോലും അത് ലിനൻ കൊണ്ടുള്ളതായിരിക്കണം, അത് വെണ്ണയായിരിക്കണം. അവൻ്റെ പുറത്തുള്ള വസ്ത്രവും ലിനൻ കൊണ്ടുള്ള വെള്ളയുള്ളതായിരിക്കണം. ഇവിടെ ഒരു സത്യം പഠിപ്പിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ പുത്രനെക്കുറിച്ചുള്ളതാണ് ഇപ്പം ചിന്തിച്ചത്. അകത്തും പുറത്തും ഊനമില്ലാത്തവനായിരുന്നു അവൻ. അവനെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരുടെ അകത്തെ കാൽച്ചട്ടയും വെള്ളയായിരിക്കണം, പുറത്ത് ധരിക്കുന്നതും വെള്ളയായിരിക്കണം. 1 shows his inner life, other shows his outer life. യാഗപീഠത്തോടവൻ അടുക്കുമ്പോൾ, അവിടെ ആ ചാരം വാരുവാൻ അവൻ അടുത്ത് ചെല്ലുമ്പോൾ, അവൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ദൈവത്തിന് വെണ്മ നിറമുള്ളതായിരിക്കണം, വിശുദ്ധിയുള്ളതായിരിക്കണം. അവൻ്റെ രഹസ്യ ജീവിതം ഒരു വിധത്തിലും പരസ്യ ജീവിതത്തിലും മറ്റൊരു വിധത്തിലും ആയിരിക്കരുത്. വെളിപ്പാട് ദിവസം 19:8 നമ്മൾ വായിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. ഇതുള്ള ബന്ധത്തിൽ, സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പദമാണ് Revelation 19:8. അവൾക്ക് ശുദ്ധവും ശുഭവുമായ വിശേഷ വസ്ത്രം ലഭിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ It is granted unto her. അവൾക്ക് അതിനുള്ള കൃപ കൊടുത്തു. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം, ശുദ്ധമായതും വെണ്മയുള്ളതുമായ വസ്ത്രം ധരിപ്പാൻ അവൾക്ക് കർത്താവ് കൃപ കൊടുത്തു. ഇനി എടുത്തു പറഞ്ഞു തന്നെ ആ വിശേഷ വസ്ത്രം, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ, ദൈവമക്കൾ അത് അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിച്ചോണം. കാരണം എന്നാണെന്നറിയാമോ? ഇത് യേശുക്രിസ്തു തന്ന നീതിയല്ല. യേശുക്രിസ്തു തന്ന നീതി ഏകവചനത്തിലെ പറയുകയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ ബഹുവചനത്തിലാണ്, പ്ലൂറലിലാണ്. അവരുടെ പ്രവർത്തികളാണ്, അവരുടെ പ്രവൃത്തിയാണ് വാസ്തവത്തിൽ ഈ വിധത്തിലുള്ള ശുഭമായ വസ്ത്രം, വെണ്മയുള്ള വസ്ത്രം. അതല്ലേ ശരിയല്ലേ? നമ്മുടെ പ്രവൃത്തിയല്ലേ? നമ്മൾ വാസ്തവത്തിൽ വിശുദ്ധന്മാരാണോ എന്ന് മറ്റുള്ളവരെ കാണിക്കുന്നത്? ശുഭവും ശുദ്ധമായ വിശേഷ വസ്ത്രം അവരുടെ നീതി പ്രവൃത്തികളാണ്. നമ്മൾ വാസ്തവത്തിൽ അലങ്കൃതമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ വിശുദ്ധിയുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നല്ല പ്രവൃത്തി കൊണ്ട്. ആ ദിവസത്തിലേക്ക് നമ്മൾ അലങ്കൃതമായിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയായിരിക്കുന്നു. അവളെ പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം ധരിപ്പിച്ച് അവന്റെ സന്നിൽ കൊണ്ടുവരികയാണ്. ആ വിവാഹ ദിവസം അവളേറ്റവും ഒരുങ്ങി നിൽക്കേണ്ട ദിവസം. ഇത് കർത്താവ് തന്ന വസ്ത്രമല്ല, വിശുദ്ധന്മാർ, രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ തങ്ങളെ തന്നെ അലങ്കരിപ്പാൻ ഒരുക്കുന്ന ഒരു വസ്ത്രമാണ് ആ വിശുദ്ധിയുടെ ശുദ്ധമായ വസ്ത്രം. അത് ധരിപ്പാൻ നമുക്ക് കൃപ ലഭിച്ചു. നാമത് വിശുദ്ധിയുള്ളതായി സൂക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. യാഗപീഠത്തോട് അടുക്കുമ്പോൾ നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും വിശുദ്ധിയുള്ളതായിരിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നു. ഇനിയും അവിടെ വേറൊരു ചിന്തയുണ്ട്. ഈ ചാരം വാരി വെളിയിൽ കൊണ്ടിടുവാനായിട്ട് ആവശ്യപ്പെടും. 11-ാം വാക്യം, അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്തുള്ള വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം. എന്തിനാ ദൈവം ഇങ്ങനൊക്കെ പറയുന്നേ? ഈ വസ്ത്രം മാറിയിട്ട് വേറെ വസ്ത്രം ധരിച്ചിട്ട് വേണം ഇവൻ പാളയത്തിന് പുറത്തു പോകാൻ, ഈ ക്യാമ്പിന് പുറത്തു പോകാൻ. ദാറ്റ് ഈസ് ഹിസ് ഓർഡിനറി ഡ്രസ്. അവൻ ജോലിക്കായിട്ട് പുറത്തോട്ട് പോകുന്നു. വസ്ത്രം വളരെ ദീർഘമായൊരു പഠനമാണ്. ഗാർമെന്റ്സ് വളരെ ദീർഘമായൊരു പഠനം. ഞാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് പഠിക്കാനായിട്ട്. വളരെയധികം ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ഒരു വസ്തുതയാണ് ഈ വസ്ത്രങ്ങളെ കുറിച്ചുള്ളൊരു പഠനം. ഇവിടെ നമ്മൾ ഇപ്പോൾ വായിച്ചു, ഈ ക്യാമ്പ് വിട്ടവൻ പുറത്തു പോകുന്നു. അത് അവൻ്റെ ജോലിയെ കാണിക്കുകയാണ്. ഈ ഹാസ് ഹിസ് ഓർഡിനറി ഡ്രസ്. പക്ഷെ അവിടെ അത് ധരിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് പറഞ്ഞു, അവൻ ചാരം വാരിക്കൊണ്ട് പോകുന്നവനായിട്ടാണ് പുറത്തുള്ളവരവനെ കാണുന്നത്. അവൻ അന്നുവരെയും യാഗപീഠത്തിങ്ങൾ ശുശ്രൂഷിച്ചു, യാഗപീഠത്തിങ്ങൾ ചാരം വാരിയിട്ട് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവന് പോകാമായിരുന്നു. എന്നാൽ അവിടെ ദൈവം ഒരു കാര്യം എടുത്തു പറഞ്ഞു, അവൻ മറ്റൊരു വസ്ത്രം ധരിച്ച് അവൻ പാളയത്തിന് പുറത്തോട്ട് പോകുമ്പോൾ, അവൻ്റെ ഓർഡിനറി വസ്ത്രത്തിൽ അവൻ പുറത്തു പോകുമ്പോൾ, അവൻ്റെ കയ്യിൽ അവന് വേണ്ടി ചാരമായ ഒരു യാഗത്തിൻ്റെ ചാരം അവൻ വാരിയിട്ടുണ്ട്. അവനെ കാണുന്നവരൊക്കെ മനസ്സിലാക്കും, ഇവൻ വേറെ ഒരു മനുഷ്യനാണ്, ഇവനൊരു വ്യത്യസ്തനാണ്, ഇവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവൻ ആ പാളയത്തിൻ്റെ പുറത്തുകൂടെ നടക്കുമ്പോൾ അവർക്കത് മനസ്സിലാകുവാൻ ഉതകണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇത് ദൈവം എടുത്തു പറഞ്ഞത്. കർത്താവിൻ്റെ ആ ഉപദേശം പുരോഹിതന്മാരുള്ള ബന്ധത്തിൽ അല്പം ദീർഘമായി നമുക്ക് എക്സ്പോസ് ചെയ്തെടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം കൂടെ റോമിയാകത്തുള്ള ബന്ധത്തിൽ ഞാൻ പഠിപ്പിക്കട്ടെ. ഇനിയും ഇതിന് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, കണ്ടിന്യുവൽ ബേൺഡ് ഓഫറിങ്, നിരന്തര ഹോമയാകും. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 38 തൊട്ടുള്ള വാക്യം, പുറപ്പാട് 29:38-46 കണ്ടിന്യുവൽ ബേൺഡ് ഓഫറിങ്, നിരന്തര ഹോമയാകും. യഹൂദന് രണ്ട് യാഗം, രണ്ട് ഹോമയാകം 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ രാവിലെയും വൈകിട്ടും അർപ്പിച്ചുകൊണ്ടിരുന്നു. 365 ദിവസം കണ്ടിന്യൂസ്ലി ആ യാഗപീഠത്തിൽ നീ സൗരഭ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. വളരെ ആഴമേറിയ അർത്ഥം അതിനകത്തുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ നിരന്തര ഹോമയാഗം അർപ്പിച്ചുകൊണ്ടിരുന്നത് രാവിലെ 9 മണിക്കും ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കും. ഈ 3 മണി എന്ന് പറഞ്ഞാൽ അവർക്ക് വാസ്തവത്തിൽ 2 സന്ധ്യകളുണ്ട്. യഹൂദന് 2 സന്ധ്യകൾ, ഒരു സന്ധ്യ 3 മണിക്കും മറ്റേ സന്ധ്യ 5 മണിക്കുമാണ്. 3 മണി സൂര്യൻ്റെ അത്യുഷ്ണം കുറയുന്ന സമയം, 5 മണിയാകുമ്പോൾ പലസ്തീനിൽ സൂര്യൻ സെറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ഒരു പഠനം നടത്തിയാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഈ പ്രഭാതയാഗം അർപ്പിച്ച സമയത്താണ്, കർത്താവ് മരിക്കുന്നത് സന്ധ്യായാഗം അർപ്പിക്കുന്ന സമയത്താണ്. നമുക്കൊന്ന് നോക്കാം മർക്കോസിന് സുവിശേഷം 15:25 വായിക്കട്ടെ. മർക്കോസ് 15:25, 3 മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്റെ 3 മണി നമ്മുടെ സമയമാക്കണമെങ്കിൽ 6 മണിക്കൂറുടെ കൂട്ടണം. അതായത് അവരുടെ സമയവും നമ്മുടെ സമയവുമായിട്ട് 6 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യ സമയത്താണ്, സന്ധ്യയ്ക്ക് 6 മണിക്കാണ്. നമുക്കൊരു ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണ്. യെസ്, 6 അവേഴ്സ് ഡിഫറൻസാണ്. അവർക്ക് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുമ്പോൾ വൈകിട്ട് 6 മണിക്ക് അവരുടെ ദിവസം തുടങ്ങും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടൈമിംഗ് എന്ന് പറയുമ്പോൾ 6 അവേഴ്സ് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ടൈം ആക്കാൻ നമ്മളൊരു 6 മണിക്കൂറുടെ കൂട്ടിയാൽ മതി. 3 മണി ആയപ്പോൾ കർത്താവിനെ ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ 6 കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 9 മണി. രാവിലെ 9 മണി, അത് പ്രഭാതയാഗം അർപ്പിക്കുന്ന സമയമാണ്. ഇനിയും അതിൻ്റെ 33-ാം വാക്യം നോക്കിക്കട്ടെ. 33-ാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവർ ഏലിയാവ് വരുമോ എന്നൊക്കെ നോക്കിയിരുന്നു, കർത്താവിന് പുളിച്ച വീഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ 37-ാം വാക്യത്തിൽ നമ്മൾ യേശു ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് വിളിച്ചിട്ട് അത് വിളിച്ചത് എത്ര മണിക്കാ? 9-ാം മണി നേരത്താണ്. 9-ാം മണി നേരം ഒൻപതാം മണി നേരത്താണ്. ഒൻപതാം മണി എന്ന് പറയുമ്പോൾ നമ്മുടെ സമയമനുസരിച്ച് എത്ര മണിയായി? യെസ്, 9 + 6 = 10, 11, 12, 1, 2, 3 മണി. സന്ധ്യായാഗം അർപ്പിക്കുന്നത് 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ്. 2 സന്ധികൾ എന്നാണ് പറയുന്നത്. പെസാ കുഞ്ഞാടിനെ അറക്കുന്നതും സന്ധികളുടെ മധ്യത്തിലാണ്. അതായത് 3 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ്. അപ്പോൾ 9 മണി നേരത്താണ് കർത്താവ് കരയുന്നത്, എലോഹി എലോഹി ലമ്മാ ശബക്താനി. അപ്പോൾ അത് കൃത്യം 3 മണിയായി. അവർ കാത്തിരുന്നു, ഏലിയാവ് വരുമ്പോൾ നോക്കാം. പിന്നെയും കുറച്ച് കഴിഞ്ഞു, അപ്പോൾ 3 മണി കഴിഞ്ഞു. പിന്നെയും കർത്താവ് ഉറക്ക കരഞ്ഞ് പ്രാണനെ വിട്ടു. എന്ന് പറഞ്ഞാൽ 3 മണി കഴിഞ്ഞ് 5 മണിക്ക് മുമ്പ് കർത്താവ് പ്രാണനെ വിട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? സന്ധ്യായാഗ സമയത്ത് കർത്താവ് മരിച്ചു, പ്രഭാതയാഗ സമയത്ത് കർത്താവ് ക്രൂശിക്കപ്പെട്ടു, സന്ധ്യായാഗ സമയത്ത് കർത്താവ് മരിക്കുന്നു. ഈ കണ്ടിന്യൂവൽ ബേൺഡ് ഓഫറിങ്, 1 രാവിലെ 9 മണിക്കും 2 വൈകിട്ട് 3 മണി കഴിയുമ്പോൾ അവരർപ്പിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കൺമുമ്പിൽ തൻ്റെ പുത്രൻ്റെ ക്രൂശീകരണ സമയവും മരണവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാൻ കഴിയും. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൂടെ ഹോമിയാത്തോടുകൂടെ പറയാതിരുന്നാൽ അത് ശരിയാകില്ലേ? നമ്മൾ ചിന്തിച്ചു, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് പാപയാഗം മതിയായിരുന്നു, പാപയാഗം മതിയായിരുന്നു. നമ്മളെ നരകത്തിൽ നിന്ന് വിടുവിക്കാൻ പാപയാഗം മതിയായിരുന്നു. എന്നാൽ ഹോമയാഗം വാസ്തവത്തിൽ നമ്മളിപ്പോൾ ചിന്തിച്ച പോലെ ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ചൊരു യാഗമാണ്. പാപികളെ സംബന്ധിച്ച് നമുക്ക് അതൊക്കെ മതി, നമുക്ക് ഈ നരകത്തിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ കിട്ടിയാൽ മതി. മുടിയനായ പുത്രന് മടങ്ങി വരുന്നത് എന്തിനാണ്? ഒന്ന് വിശപ്പ് നടക്കാനാണ്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്ര പേരാ വിശപ്പ് തിന്നിട്ട് ശേഷിപ്പിക്കുന്നത്? എനിക്കൊന്ന് കഴിക്കണം, എനിക്കൊന്ന് വിശപ്പടക്കണം. ഞാൻ ദാസന്മാരിൽ ഒരുത്തരെ പോലെ ആയിരുന്നുള്ള വാസ്തവത്തിൽ ആ ഭാഗം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അവൻ ഓടി വന്നത് ഈ പിതാവിൻ്റെ കാൽക്കൽ വീഴാനാണ്. നമ്മൾ വായിക്കുന്ന പിതാവ് അവനെ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ കവിൾ തടങ്ങളിലാണ് അപ്പൻ ചുംബിച്ചത്. ആ കാലത്തിൽ ആ ചുംബനത്തിന് വ്യത്യാസമുണ്ട്. എന്നെക്കാട്ടിൽ വലിയൊരാളെ ഞാൻ ചുംബിക്കുന്നത്, കരമിങ്ങനെ പിടിച്ചിട്ട് എൻ്റെ മുട്ടുകൾ അല്പം മടക്കി ഞാൻ ആ കരത്തിൽ ചുംബിക്കും. എന്നെക്കാട്ടിൽ വലിയൊരാളെ, ഞാനൊരു അടിമയാണെങ്കിൽ യജമാനൻ എൻ്റെ പാദത്തിൽ ഞാൻ ചുംബിക്കും. ഞാൻ എൻ്റെ തുല്യനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കവിളിൽ ചുംബിക്കും. ഗൾഫിലൊക്കെ നിന്ന് ചെന്നാൽ അറബികൾ ചുംബിക്കുന്നതാണ് ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചുംബിക്കുന്നതാണ്. അതവരുടെ അവർ ഈക്വലാണ്, അവർ സഹിമാരാണെന്നുള്ളത് കാണിക്കുകയാണ്. ആ കാലത്തും അതുപോലെ തന്നെ ഞാനും നീയും തുല്യനാണെന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ കൗൾത്തടങ്ങൾ ചുംബിക്കുമ്പോൾ. ഈ മകൻ ഓടി വരുന്നത് മുടിയനായ പുത്രൻ അപ്പൻ്റെ പാദത്തിൽ ചുംബിക്കാനാണ്. എന്തിനാ? അവനൊരു അടിമയായിട്ടിരിക്കണം. എന്നാൽ ഈ അപ്പൻ എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കൗൾത്തടങ്ങളിൽ ചുംബിച്ചു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരപ്പനെ ആ ഫീലിംഗ് തോന്നുള്ളൂ. ഈ മകന് മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിനക്ക് അപമാനം കൊണ്ടുവന്നു, ഞാൻ എല്ലാം നശിപ്പിച്ചു, നിന്റെ വസ്തുവിൻ്റെ പകുതി ഞാൻ നശിപ്പിച്ചു, നാനാവിധമാക്കി. നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ലേ? വാസ്തവത്തിൽ അപ്പം പറയുന്ന മറുപടി, മോനെ നീ ഇന്നും എൻ്റെ മോനാണ്, യു ആർ സ്റ്റിൽ മൈ സൺ. ഒരു പിതാവിന് മാത്രമേ ആ ഫീലിംഗ് തോന്നുകയുള്ളൂ. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ കവിളിൽ ചുംബിക്കുമ്പോൾ നീ ഇന്നും എൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആ വീട്ടിൽ സ്വീകരിക്കുമ്പോൾ അവൻ്റെ കൈക്ക് വീണ്ടും അധികാരത്തിൻ്റെ മോതിരം കൊടുത്തു. അവൻ്റെ കാലിൽ അടിമകൾ വീട്ടിൽ ചെരുപ്പുകൾ ധരിക്കില്ല, അവൻ്റെ കാലിൽ അവർ ചെരുപ്പിട്ട് കൊടുത്തു. അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് അവനെ മേൽത്തരമായൊരു അങ്കി ധരിപ്പിച്ചു. ആ പുത്രന് വീണ്ടും ആ ഭവനത്തിൽ അവകാശം കൊടുക്കുകയാണ്. നോക്കുക, ഈ പുത്രൻ്റെ ആഗ്രഹം എനിക്കൊന്ന് വിശപ്പടക്കിയാൽ മതി. ആ ധനികനായ അപ്പൻ്റെ ആഗ്രഹം അതല്ലേ? സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതിയേ കരുതലേ. ഈ കർത്താവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ നമുക്ക് നരകത്തുന്നൊരു വിടുതൽ മതിയെന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ അതല്ല, നമുക്ക് ഒരുപാട് അഡീഷണൽ ബ്ലെസ്സിങ് കിട്ടി. അഡീഷണൽ ബ്ലെസ്സിങ് എന്തൊക്കെയാണ് കിട്ടിയത്? നമ്മളിപ്പോൾ ഓർത്തു, പ്രിയനായവന് നമ്മെ ദത്തെടുത്തു. എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താൽ നമ്മെ അനുഗ്രഹിച്ചു. നരകത്ത് നമ്മളെ വിടുവിച്ചെന്ന് മാത്രമല്ലേ, സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹങ്ങൾ നമുക്ക് നൽകി, നമുക്ക് നിത്യജീവൻ നൽകി, നമ്മളെ അവൻ സഹോദരന്മാരെന്ന് വിളിച്ചു, ഒരു സ്വർഗീയ പിതാവിൻ്റെ മക്കളാക്കി, നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കാൻ കടന്നുപോയി, ഒരു ഭവനം ഒരുക്കാൻ കടന്നുപോയി, ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു. ഈ അനുഗ്രഹങ്ങൾ തന്നപ്പോൾ ഈ ഹോമിയാകെ നമ്മളെ ഇത് പഠിപ്പിക്കുകയാണ്. സി പിതാവിനെ പ്രസാദിപ്പിച്ചു. നമ്മൾ സങ്കീർത്തനം 69:4 നോക്കിയാട്ടെ. ആ വാക്യമാണ് ഇതിൻ്റെ കണ്ണുകൾ നമ്മളെ തുറപ്പിക്കുന്ന ഒരു വാക്യം. Psalm 69:4 ഞാൻ ആരാധനയ്ക്കൊക്കെ ചിലപ്പോൾ അതെടുത്ത് ചൂണ്ടിക്കാണിക്കുന്നൊരു വാക്യമാണ് സങ്കീർത്തനം 69:4. കാരണം കൂടാതെ എന്നെ പായിക്കുന്നവർ എൻ്റെ തലയിലെ രോമത്തിലും അധികമാകുന്നു. വെറുതെ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. അടുത്ത ഭാഗം ശ്രദ്ധിച്ചേ, ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വന്നു.
then I restored that which I took not away. I restored that which I took not away. ഞാൻ എടുത്തു കൊണ്ടുപോകാത്തതൊക്കെ I have restored. കർത്താവിൻ്റെ കുരിശിനോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. ഈ ലോകത്തിൽ മനുഷ്യനായി വന്നിട്ട് കർത്താവ് എന്താണ് പിതാവിൻ്റെ മോഷ്ടിച്ചത്, എന്താണ് പിതാവിൻ്റെ അവൻ എടുത്തത്? കർത്താവ് ഇവിടെ പറഞ്ഞു നോക്കണം, ഐ ഹാവ് റിസ്റ്റോർഡ് ദാറ്റ് വിച്ച് ഐ ടുക്ക് നോട്ട് അവേ. ഞാൻ എടുത്തുകൊണ്ട് പോകാത്തത് ഞാൻ തിരിച്ചു കൊടുത്തു. ആരാ എടുത്തുകൊണ്ട് പോയത്? ഞാനും നിങ്ങളുമാണ്. നമ്മളാണ് പിതാവിൻ്റെ മോഷ്ടിച്ചത്, നമ്മളാണ് പിതാവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാഞ്ഞത്, നമ്മളാണ് അവനെ അനുസരിക്കാതിരുന്നത്, നമ്മളാണ് അവനെ കവർന്നത്, നമ്മളാണ് ഒരുപാട് കാര്യങ്ങൾ പിതാവിനുള്ള ബന്ധത്തിൽ കവർന്നെടുത്തത്. നമ്മളതൊന്നും കൊടുത്തിട്ടില്ലേ? കർത്താവ് ഇവിടെ വന്നിട്ട് പിതാവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുകയാണ്. ഏറ്റവും അധികം എന്നെ പിടിച്ചു നിർത്തിയ ഭാഗം സങ്കീർത്തനം 22:1. അവിടെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പിതാവിനോട് ഉറക്കെ കരഞ്ഞു. കരഞ്ഞിട്ട് അവൻ തന്നെ അതിൻ്റെ മറുപടി പറഞ്ഞു. 3, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാകുന്നു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് വേദനയുടെ പാരമ്യത്തിൽ പിതാവിനോട് ചോദിച്ചിട്ട് ആ ക്രൂശിൽ പിടഞ്ഞ് അവൻ വേദനപ്പെടുന്ന ആ സന്ദർഭത്തിൽ പറയുകയാണ്, പിതാവേ നീ പരിശുദ്ധനാണ്, നിനക്കെന്നോട് സംസർഗം സാധ്യമല്ല, ഞാനോ പാപമാക്കപ്പെട്ടു, പിതാവേ നിനക്കെന്നോട് ബന്ധം സാധ്യമല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ ഘോരമായ മരണത്തിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ അവൻ്റെ പിതാവിനെ അവൻ മഹത്വപ്പെടുത്തുകയാണ്. നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിച്ചിട്ട് പിതാവിനെ അവൻ മഹത്വപ്പെടുത്തുകയാണ്. ലോകത്തിൽ ഒരൊറ്റ മനുഷ്യനും ഇതുപോലൊരു മഹത്വം പിതാവിന് കൊടുത്തിട്ടില്ല, അനുസരണം കൊടുത്തിട്ടില്ലേ? മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി മരണത്തിൻ്റെ ഭീകര വേദനയിൽ പിതാവിനാൽ അവൻ കൈവിടപ്പെട്ടു. നിത്യത മുഴുവൻ പരിശോധിച്ചാൽ അവനാകെ കൈവിടപ്പെട്ട സന്ദർഭം ഈ വേളയാണ്. അവൻ ക്രൂശിലോട്ട് പോകുന്നതിന് മുമ്പ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണം. അവൻ പുനരുദ്ധാനം ചെയ്തിട്ട് മറിയോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറയുന്നു, എൻ്റെ പിതാവ് നിങ്ങളുടെ പിതാവ്. മരണത്തിന് ക്രൂശിന് മുമ്പ് പിതാവേ എന്ന് വിളിച്ചു, അവൻ്റെ പുനരുദ്ധാന ശേഷവും പിതാവേ എന്ന് വിളിച്ചു. ക്രൂശിക്കപ്പെട്ട ഈ സമയം മാത്രമാണ് മൈ ഗോഡ് എന്ന് വിളിച്ചത്, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത്. ഈ സന്ദർഭം മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പിതാവ് വാസ്ത്രത്തിൽ കൈവിട്ടു? ഈ പിതാവ് അവനെ കൈവിട്ടപ്പോൾ നമ്മൾ ഓർക്കണം, അതിൻ്റെ നടുവിൽ എന്നെ എന്തിനാ കൈവിട്ടതെന്ന് ചോദിച്ചിട്ട് ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുകയാണ്, പിതാവിന് മഹത്വം കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു മഹത്വം ലോകത്തിൽ ഒരു മനുഷ്യനും പിതാവിന് കൊടുത്തിട്ടില്ലേ? ഇങ്ങനൊരു അനുസരണം, ഇങ്ങനൊരു മഹത്വം ലോകത്തിൽ ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ലേ? യോഹന്നാന്റെ സുവിശേഷം എന്നെടുക്കാം, 13:33-32 നോക്കാം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. നോക്കാം, മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടി, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നെ മഹത്വപ്പെടുത്തും. പിതാവിനെ അവൻ മഹത്വപ്പെടുത്തി, പിതാവ് മഹത്വപ്പെട്ടു. അതിൻ്റെ 17-ാം അധ്യായത്തിലെ അതിൻ്റെ 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചു. അടുത്ത ഭാഗം, ഇപ്പോൾ പിതാവേ ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണം. ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയൊക്കെ തികച്ചു. അവൻ മരിക്കാൻ പോയി, അവിടെയും പിതാവിനെ മഹത്വപ്പെടുത്തി. നീ ഇനി എന്നെ മഹത്വപ്പെടുത്തണം. ആ മഹത്വം അവൻ ചോദിച്ചു മേടിക്കുകയാണ്. എന്തിനാ ചോദിച്ചു മേടിച്ചെന്നറിയാമോ? 22-ാം വാക്യം നോക്കിയേ, 22-ാം വാക്യം, അവൻ പിതാവിനോട് മഹത്വം ചോദിച്ചു മേടിച്ചു. ചോദിച്ചു മേടിച്ചിട്ട് പറയുകയാണ്, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. അർത്ഥം മനസ്സിലായോ? പിതാവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, പിതാവിനെ പുത്രനെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തി, പിതാവിനെ അവൻ മഹത്വപ്പെടുത്തി. ഇവിടെ വന്ന് ഒരു മനുഷ്യനെ മഹത്വപ്പെടുത്താത്ത പോലെ അവൻ മഹത്വപ്പെടുത്തി. ജീവിതത്തിൻ്റെ ഏത് വേളയിലും പിതാവിനെ മഹത്വപ്പെടുത്തി. ആ മഹത്വം ചോദിച്ചു മേടിച്ചു, ചോദിച്ചു മേടിച്ചിട്ട് ആ മഹത്വം തൻ്റെ ജനത്തിന് കൊടുത്തു. എനിക്ക് നിങ്ങൾക്കും തന്നു ആ മഹത്വം. നമ്മൾ ഇനിയും എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന പോലെ അവൻ്റെ സന്നിൽ ചെല്ലുമ്പോൾ മാത്രമേ ആ കൃപയുടെ അത്യന്ത ധനം അന്ന് വെളിപ്പെടുകയുള്ളൂ. ദ എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് ഗ്രേസ്. ഈ കൃപയുടെ ധനം അങ്ങോട്ട് കാണിക്കാൻ പോകുക ആരില്? എന്നിലും നിങ്ങളിലും. നമുക്കറിയാമല്ലോ, അലക്സാണ്ടറിൻ്റെ അടുക്കലെ ഒരു പിച്ചക്കാരൻ അടുത്തു വന്നു, വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുത്തം എന്ന് പറഞ്ഞു, എനിക്ക് 2 സ്വർണ്ണനാണയം തരണം. അലക്സാണ്ടർ പറഞ്ഞു, തൻ്റെ
പടയാളികളോട് പറഞ്ഞു, നാണയമിരിക്കുന്ന സ്വർണ്ണ നാണയമിരിക്കുന്ന പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ആ പിച്ചക്കാരനോട് പറഞ്ഞു, നിന്റെ തുണി നിവർത്തുവാൻ പറഞ്ഞു. അലക്സാണ്ടറോട് കൈ നിറച്ച് സ്വർണ്ണ നാണയം വാരി അവൻ്റെ തുണിയിലോട്ടിട്ടപ്പോൾ, അയ്യോ എനിക്ക് ഇത്രയും വേണ്ട. അലക്സാണ്ടർ രണ്ടാമത്തെ കൈ വാരിയിട്ടു. അലക്സാണ്ടർ മൂന്നാമത്തെ കൈയും വാരിയിട്ടു. ഇവൻ അതിശയിച്ച് നിന്ന് മതി എനിക്കിത്രയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അലക്സാണ്ടർ പറഞ്ഞ മറുപടി, നിനക്കത് മതിയായിരിക്കാം, ഞാൻ അലക്സാണ്ടറാണ്, എൻ്റെ മഹത്വത്തിന് അത് ചേരുന്നതല്ല, എൻ്റെ മഹത്വത്തിനനുസരിച്ച് എനിക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, അവൻ്റെ കൃപയുടെ അത്യന്ത ധനം നമ്മളിൽ പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ തരാൻ പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കില്ലേ? നമ്മളെ ആരാക്കി തീർക്കുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലേ? എന്നാൽ ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യം, ഇതെല്ലാം നമുക്ക് തന്നത് തൻ്റെ പുത്രൻ്റെ മരണം മൂലമാണ്. പ്രിയനായ വലിയനാണ് നമ്മെ ദത്തെടുത്തത്, പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ്. നോക്കുക, നോട്ട് ഓൺലി സിൻ ഓഫറിങ്, വി ഹാവ് ഗോട്ട് ഓൾ ദ അഡീഷൻ ഇൻ റിലേഷൻ ടു ദറ്റ് ബേൺഡ് ഓഫറിങ്. The Lord has added so many things, innumerable things. Not only He has saved us from hell, but many, many additions have added into us. നമുക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പിതാവ് നമുക്ക് വേണ്ടി അങ്ങോട്ട് തരികയാണ്. നമുക്കിന്നും അത് വെളിപ്പെട്ടിട്ടില്ല, അന്ന് മാത്രമേ അത് വെളിപ്പെടുകയുള്ളൂ. എന്നാൽ ഒരു കാര്യം ഈ തർപ്പിച്ച പുരോഹിതന് കൊടുക്കുവാൻ ദൈവം പറഞ്ഞു, ഇത് മുഴുവൻ യാഗപീഠത്തിൽ ചാമ്പലാകുകയാണ്. എന്നാൽ ഒരു കാര്യം കൊടുക്കാൻ പറഞ്ഞു, അതും ദൈവം ഇത്ര ശ്രദ്ധയോടെ പറഞ്ഞു നോക്കിക്കട്ടെ. ലേവ്യ പുസ്തകം 7:8 വായിച്ചു നോക്കിയേ, 7:8. അതോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 7:8 വാക്യം, ഒരുത്തന് ഹോമയാഗം അർപ്പിക്കുമ്പോൾ അർപ്പിച്ച പുരോഹിതന് ആ തോല് കൊടുക്കുകയാണ്. നമുക്കതിൻ്റെ ആശയം പിടികിട്ടിയല്ലോ. അവനെ പൊതിയുവാൻ ഈ ഹോമയാഗത്തിൻ്റെ തോല് കൊടുക്കുകയാണ്, അവനൊരു വസ്ത്രമായിട്ടത് കൊടുക്കുകയാണ്. ഏതെനിലെ ഒരു മൃഗത്തെ കൊന്നിട്ട് ആ തോല് കൊണ്ട് അവരെ ഉടുപ്പിച്ചു. നമുക്ക് ഈ വിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതവും മരണവും കാഴ്ചവിട്ട കർത്താവ് മൂലം നമ്മളെ പ്രിയനായവനിൽ ദത്തെടുത്ത് അവനിൽ നമ്മളെ പൊതിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി ആ മഹത്വം മുഴുവൻ ചോദിച്ചു മേടിച്ചിരിക്കുകയാണ്. നമ്മൾ കൊലോസ്യർ 3:4 പലപ്പോഴും ഞാൻ ഓർക്കുന്നൊരു വാക്യമാണ്, അത് വായിച്ച് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. 3:4 കൊലോസ്യർ, നമ്മൾ ആരാണെന്നുള്ളത് വെളിപ്പെട്ടിട്ടില്ല, ലോകത്തിന് മനസ്സിലായിട്ടില്ല. When Christ, who is our life, appears, then you also will appear with him in glory. അവൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമ്മളും മഹത്വത്തിൽ വെളിപ്പെടാൻ പോകുന്നത്. അന്ന് മാത്രമേ ലോകത്തിന് മനസ്സിലാകുകയുള്ളൂ ഞാനും നിങ്ങളും ആരായിരുന്നു എന്നുള്ളത്. ഈ ദൈവത്തിലൂടെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയെന്നന്ന് മാത്രമേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. വി ഓൾസോ ഷാൽ അപ്പിയർ വിത്ത് ഹിം ഇൻ ഗ്ലോറി. യെസ്, നമുക്ക് ലഭിച്ച അനുഗ്രഹം എത്ര വലുതാണ്. നമ്മൾ ഈ കർത്താവിനെ എത്ര സ്നേഹിച്ചാലും സേവിച്ചാലും നമുക്ക് എങ്ങനെയാണ് മതി വരുന്നത്? നമ്മളെങ്ങനെയാണ് ഇതിന് പകരം കൊടുത്തു തീർക്കുന്നത്? നമുക്ക് ഒരു വിധത്തിലും ആ പകരം കൊടുക്കുവാനോ ചെയ്തു തീർക്കുവാനോ കഴിയില്ല. യെസ്, നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് മാത്രം നിറയുകയുള്ളൂ, സ്നേഹം കൊണ്ട് നാം നിർബന്ധിതരായി മാറുകയാണ്. പൗലോസും മറ്റും ഈ സത്യങ്ങൾ മനസ്സിലായപ്പോൾ പൗലോസ് പറഞ്ഞ പോലെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മൾ നമുക്ക് ലഭിച്ച നന്മകളുടെ വലിപ്പം മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിലൊന്നും ഇല്ലെങ്കിലും നമ്മൾ എത്രയോ ധന്യരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്ക് വെളിപ്പെടാനുള്ള തേജസ് എത്ര വലുതാണ്. നമ്മളത് മനസ്സിലാക്കിയിട്ടില്ല, ലോകവും മനസ്സിലാക്കിയിട്ടില്ലേ? അവൻ്റെ പുത്രനെ എത്ര അവൻ ആദരിച്ചു എന്നുള്ളത് അന്ന് മാത്രമേ വെളിപ്പെടുകയുള്ളൂ. നമുക്ക് മനസ്സിലാക്കി